fullness of joy in God's presence every day. ദൈവത്തിന്റെ സന്നിധിയിൽ എന്നും സന്തോഷവും അവൻ്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനകാരൻ പറഞ്ഞത്, ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ കൺമുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. ഒരു ക്രിസ്തുഭക്തൻ്റെ പൂർണ്ണത ദൈവത്തിൻ്റെ സൗന്ദര്യവും മുഖവും കണ്ട് അവനെ ആരാധിക്കുന്നതിൽ അവനെ പൂർണ്ണത കണ്ടെത്തുകയാണ്. അവനതിന് പുറത്ത് ദൈവത്തിൻ്റെ അതിപരിശ സ്ഥലത്ത് ദൈവത്തിൻ്റെ മഹത്വം കണ്ട് ദൈവത്തെ ആരാധിക്കുന്നതിനപ്പുറമായി അവന് ഈ ലോകത്തിൽ മറ്റൊന്നും ലഭിക്കാനില്ല, ലഭിക്കത്തുമില്ല. സോ കർത്താവിൽ ആ പൂർണ്ണത കണ്ടെത്തിയവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില നാളുകൾക്ക് ശേഷം വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ ദൈവം തന്ന ഈ സാഹചര്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്കെന്ത് ഫീൽ ചെയ്യുന്ന എനിക്കറിയത്തില്ല. എനിക്കൊത്തിരി നാളുകൾ ശേഷം ഇവിടെ നിൽക്കുന്നതായിട്ട് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് അനുഭവപ്പെടുകയാണ്. എന്തായാലും നമ്മുടെ ജോബിൻ സഹോദരൻ പറഞ്ഞതുപോലെ നമുക്ക് സന്തോഷിക്കാൻ ഒരു കാരണം മാത്രമേ ഉള്ളൂ, ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ. യേശു എന്നോടുകൂടി ഒരു വേർഡ് ഇവിടെ പറഞ്ഞു, ബിക്കോസ് ഐ ലീവ് യു വിൽ ഓൾസോ ലീവ്. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. കർത്താവിൻ്റെ വചനത്തിലേക്ക് വേഗത്തിൽ കടന്നു വരാം. ദൈവമായ കർത്താവ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അത്ഭുതകരമായി നമ്മെ ഓരോരുത്തരെയും നടത്തിയ വഴികൾ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് ഞാൻ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ നാമം ഒരിക്കൽ കൂടെ മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഞാൻ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് ബുക്ക് ഓഫ് റെവലേഷൻ, വെളിപ്പാട് പുസ്തകത്തിലും ദൈവനെ പഠിപ്പിച്ച ചില കാര്യങ്ങൾ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് വെളിപ്പാട് പുസ്തകം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓടി എത്തിയത് ഏഴ് തലയുള്ള ഒരു സർപ്പത്തിൻ്റെ കാര്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ അതിനെക്കുറിച്ചൊന്നുമല്ല പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവനെ പഠിപ്പിച്ച സിമ്പിളായിട്ടുള്ള ചില വചന സത്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ച് ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്രാമീണരായ ആൾക്കാരുടെ മുമ്പിൽ തന്നെ നിന്നതുകൊണ്ട് എൻ്റെ മനസ്സിപ്പോഴും ആ ഒരു ട്രാക്കിൽ തന്നെയാണ്. എന്നെക്കാട്ടിലും അറിവും ജ്ഞാനവും പ്രസംഗപാഠവുമുള്ള അനേകം ആൾക്കാരോട് ഇരിപ്പുണ്ട്. എങ്കിലും ആ ഗ്രാമീണരോട് സംസാരിക്കുന്ന അതേ ട്രാക്കിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ തുടരുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, ഇഫ് ഗോഡ് ഹാസ് എ മൊബൈൽ ഫോൺ, ഷുവർലി ദ വാൾപേപ്പർ വിൽ ബി യുവർ ഫോട്ടോ. അവന് ഭയങ്കര അതിശയം. ദൈവത്തിനൊരു ഫോണുണ്ടെങ്കിൽ, അവനിങ്ങനെ ചിന്തിക്കുക, ദൈവത്തിന് ഫോണുണ്ടോ? ഫോണുണ്ടെങ്കിൽ അത് വാൾപേപ്പറ് എൻ്റെ ഫോട്ടോയായിരിക്കും. വീണ്ടും അവരോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തുള്ളൂ, ഇഫ് ഗോഡ് ഹാസ് എ വാലറ്റ് ഓർ എ പേഴ്സ്, ദൈവത്തിനൊരു പേഴ്സും ഒരു വാലറ്റ് അല്ലെങ്കിൽ ഒരു ഒരു മണി പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ, വൺ തിങ് ഈസ് ഷുവർ, ദ ഫോട്ടോ വിൽ ബി മൈ ഫോട്ടോ. അതിനകത്തിരിക്കുന്നൊരു ഫോട്ടോയുണ്ട്, അതെൻ്റെ ഫോട്ടോയാണ്. ഹല്ലേലൂയ. ആൻഡ് ഇൻ ഗോഡ്സ് ബെഡ്റൂം, ദൈവം ഉറങ്ങുന്നവനല്ല. അവർ ചോദിച്ചു, ഉറങ്ങും? ഇല്ലല്ലോ, അവർ പറഞ്ഞു ദൈവം ഉറങ്ങുന്നില്ല. ബട്ട് ഇഫ് ഗോഡ് ഹാസ് എ ബെഡ്റൂം, ദൈവത്തിന് ബെഡ്റൂം ഉണ്ടെങ്കിൽ ഐ ക്യാൻ സി ഷുവർലി മൈ ഫോട്ടോ ഹാങ്ങിങ് ദർ, എൻ്റെ പടം അവിടെ, വലിയ ആ ഒരു ഫോട്ടോ അവിടെ കിടക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. സോ ആ ട്രാക്കിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ തുടരുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് ദയവായിട്ട് സഹകരിക്കണം. എന്നാൽ ഞാൻ കടന്നുപോയ നമ്മുടെ തന്നെ ഒരു സഭയിൽ ഒരു യൗവനക്കാരൻ ചോദിച്ചൊരു ചോദ്യം എൻ്റെ ഹൃദയത്തിലുണ്ട്. അതിൻ്റെ മറുപടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അവൻ ചോദിച്ചൊരു ചോദ്യം എന്താണ്, ബ്രദർ, ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നു, എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്നു, സഭയിൽ കൃത്യമായിട്ട് കടന്നു പോകുന്നു, സുവിശേഷം പറയുന്നു, മറ്റു കാര്യങ്ങളൊന്നും വലിയ പാപത്തിലൊന്നും ഞാൻ വീഴുന്നില്ല, പക്ഷേ എനിക്ക് അവിടെ നിന്ന് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. ഞാനൊരു സാച്ചുറേഷൻ പോയിന്റിൽ എത്തി നിൽക്കുക. അതിനപ്പുറത്തുള്ള ബൈബിൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, സുവിശേഷ വില ചെയ്യുന്നു, സഭയെ ഹെൽപ്പ് ചെയ്യുന്നു, പിന്നെ അതുപോലെ സഭയുമായിട്ടുള്ള കൂട്ടായ്മയിലായിരിക്കുന്നു, പക്ഷെ ഞാൻ എവിടെയോ, പച്ച മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഇടിച്ചു നിൽക്കുന്നതായിട്ട് എനിക്ക് എവിടെയോ ഞാൻ അവിടെ നിൽക്കുക. അത് ആ സഹോദരൻ ചോദിച്ചെങ്കിലും ഞാൻ നിരന്തരമായി ഫേസ് ചെയ്യുന്ന അനേക ആൾക്കാരുടെ ചോദ്യമാണ് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ സഭയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, വചനം വായിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, കൈയടിക്കുന്നു, സുവിശേഷം പറയുന്നു, ആത്മാക്കളെ നേടുന്നു, ഇതിനപ്പുറമായി ഒരാത്മീയ ജീവിതമുണ്ടോ? അത് അവന്റെ മാത്രം ചോദ്യമല്ല, അനേകരുടെ ചോദ്യമാണ്. ദൈവം എനിക്ക് തന്ന മറുപടി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. വെളിപാട് പുസ്തകം അതിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം.
നിങ്ങളുടെ സഹോദരനും
യേശുവിന്റെ
കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു.
പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആ ചോദ്യത്തിലുണ്ടോ? എനിക്ക് ബ്രദറെ, ഞാൻ അനേക വർഷങ്ങളായി ഐ വാസ് ഇൻ എ സാച്ചുറേഷൻ പോയിന്റ്. അവിടെ ഞാൻ താഴോട്ട് പോയിട്ടില്ല, പക്ഷെ എനിക്ക് അവിടെ നിന്ന് അടുത്തൊരു ആത്മതലത്തിലേക്ക് എനിക്ക് ഉയരാൻ സാധിക്കുന്നില്ല എന്ന് ഒരാളെങ്കിലും ഈ സഭയിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, പ്ലീസ് ലിസൺ ടു മീ, ലിസൺ ടു ഗോഡ്സ് വേർഡ്. ഇവിടെ അപ്പോസ്തലനായ യോഹന്നാൻ ഡൊമീഷ്യൻ ചക്രവർത്തി തന്നെ നാടുകടത്തിയതിന്റെ ഫലമായി പത്മോസ് എന്ന് പറയുന്ന ഒരു ദ്വീപിലായിരുന്നു. അവിടെ പറയുന്നു, അവൻ തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത്, ഐ ജോൺ യുവർ ബ്രദർ ആൻഡ് എ കമ്പാനിയൻ ഓഫ് ജീസസ്. കമ്പാനിയൻ, കമ്പാനിയൻ എന്നുള്ള വാക്ക് നമ്മൾ കാണുന്നത് മലാഖിയില. ഷീസ് യുവർ കമ്പാനിയൻ ആൻഡ് പാർട്ട്ണർ, അല്ലെങ്കിൽ അവൾ നിന്റെ ധർമ്മപത്നിയും കൂട്ടാളിയുമല്ലോ. യോഹന്നാൻ തന്നെ തന്നെ പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ്, ഐ ആം ദ വൺ ഹും ജീസസ് ലവ്ഡ്. ഞാൻ യേശുവിനാൽ സ്നേഹിക്കപ്പെട്ട ഒരുവനാണെന്ന് നിരന്തരമായി പരിചയപ്പെടുത്തി യോഹന്നാൻ. വെളിപ്പാട് പുസ്തകം ആരംഭിക്കുമ്പോൾ പറയുന്നു, ഐ ആം ദ സെർവന്റ് ഓഫ് യുവേഴ്സ്, ദൈവത്തിന്റെ ദാസനാണെന്ന് പരിചയപ്പെടുത്തി യോഹന്നാൻ. അവിടെ നിന്ന് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കയറുകയാണ്, ഐ ആം ദ കമ്പാനിയൻ ഓഫ് ജീസസ്. നിങ്ങളുടെ ബൈബിൾ ഒരുപക്ഷെ ഐ ആം ദ പാർട്ട്ണർ ഓഫ് ജീസസ്. എന്തിലാണ്? ക്രിസ്തുവിന്റെ സഹിഷ്ണുതയിലും കഷ്ടതയിലും കൂട്ടാളിയായിത്തീർന്ന യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. ഇത്രയും നമുക്ക് വളരെ വ്യക്തമാണ്. പത്മോസ് എന്ന ദ്വീപിൽ യോഹന്നാൻ കടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണമേ, പത്മോസ് ഒരു ഇന്നൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് പത്മോസ്. പക്ഷെ അന്ന് നാടുകടത്തപ്പെട്ട ആൾക്കാർ സഫർ ചെയ്യുന്നൊരു സ്ഥലമായിരുന്നു പത്മോസ്. അവിടെ ഖനികളുണ്ടായിരുന്നു, ഖനികളിൽ ആൾക്കാർ വളരെ കഷ്ടപ്പെട്ട് ജോലി എടുത്തുകൊണ്ട് ഇരുന്നൊരു സ്ഥലമായിരുന്നു. ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് പ്ലേസ്. പക്ഷേ അടുത്ത വചനത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നു, മലയാളത്തിൽ എഴുതിയിരിക്കുന്നു, കർത്തൃദിവസത്തിൽ ഞാൻ, ആരും പറയുന്നു കർത്തൃദിവസത്തിൽ ഞാൻ ആരായിരിക്കുന്നു? ആത്മവിശ്വസം എന്നൊക്കെ പറയാൻ പേടിയാ. എനിക്ക് പണ്ടൊരാളൊരു ബുക്ക് തന്നു, ആത്മവിവശത ഒരു പഠനം. അത് ഞാൻ എവിടെയോ എടുത്ത്, എനിക്കറിയത്തില്ല എവിടെ ഉണ്ടെന്ന്. പക്ഷേ കാരണം അത് ഈ ആക്രി പെടുക്കുന്നതിന് പോലും കൊടുക്കാൻ പറ്റത്തില്ല, കാരണം അത് വായിച്ചു കഴിഞ്ഞാൽ, എവനേലും വായിച്ചു കഴിഞ്ഞാൽ അവന്റെ കാര്യം പോക്കാ, അത് കീറിക്കളയാൻ മാത്രമേ കൊള്ളത്തുള്ളൂ, അല്ലെങ്കിൽ തീ കത്തിക്കാൻ കൊള്ളാം. ഞാൻ ആത്മവിശ്വസത്തെക്കുറിച്ചല്ല പറഞ്ഞത്, ഐ വാസ് ഇൻ ദ സ്പിരിറ്റ്. ഞാൻ ആത്മാവിലായപ്പോൾ അവനൊരു കാര്യം കണ്ടു, അവൻ ഐ വാസ് ഇൻ ദ സ്പിരിറ്റ് ഓൺ ദ ലോർഡ്സ് ഡേ, ഞായറാഴ്ച ആണെന്ന് ഞാൻ വിശ്വസിക്കപ്പെടുന്നു. അവൻ ആ ഞായറാഴ്ച ജസ്റ്റ് ഒരു ആലയത്തിൽ പോകുന്നതിനപ്പുറമായി പത്മോസിന്റെ ഏകാന്തതയിൽ, ഹി വാസ് ഇൻ ദ സ്പിരിറ്റ്. അവൻ ആത്മാവിൽ അടുത്തൊരു തലത്തിലേക്ക് അവൻ ഉയർത്തപ്പെടുകയാണ്. ഹി വാസ് ഇൻ ദ സ്പിരിറ്റ്. നമ്മൾ ആത്മാവിൽ ഒരു തലത്തിൽ മാത്രം പോവുകയാണെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ ഗ്ലോറി കാണാൻ പറ്റത്തില്ല. നമ്മൾ ആത്മാവിൽ ഒരു തലത്തിൽ മാത്രം യാത്ര ചെയ്യുകയാണെങ്കിൽ ആത്മാവിന്റെ അടുത്ത തലത്തിലേക്ക് നമുക്ക് വരാൻ പറ്റത്തില്ല. ലോകത്തിന്റെ അനേക കോണ്ടിനെന്റുകളെ ദൈവവചനത്തെ ശക്തമായിട്ട് പിടിച്ചു വിളിക്കുക ജോൺ സ്റ്റോട്ട് എല്ലാ പ്രഭാതത്തിലും ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ഫാദർ ഗോഡ്, ടുഡേ ഈസ് ദ ഡേ, ഗിമി യുവർ പവർ ടു ലവ് യു ലോർഡ്. പിതാവായ ദൈവമേ, ഇന്നേ ദിവസം അങ്ങയെ സ്നേഹിക്കുവാൻ അവിടുന്ന് എന്നെ സഹായിക്കണമേ. തീർന്നില്ല. പുത്രനായ യേശു കർത്താവേ, ഇന്നേ ദിവസം അങ്ങയുടെ ക്രൂശ് എടുത്തുകൊണ്ട് അങ്ങയുടെ പിന്നാലെ വരുവാൻ എന്നെ സഹായിക്കണമേ. തീർന്നില്ല. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ആത്മാവ് നിറയപ്പെട്ടവനായി, ആത്മാവിൻ്റെ ഫലമുള്ളവനായി ഒരു ഫലകരമായി ജീവിപ്പാൻ ഇന്ന് തന്നെ സഹായിക്കണമേ. ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും ജോൺ ഷോട്ട് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലം നമ്മൾ കണ്ടു കഴിഞ്ഞു. തൻ്റെ ജീവിതത്തിലൂടെ അനേകർ ബ്ലസ് ചെയ്യപ്പെട്ടു. പ്രിയമുള്ളവരെ, ആത്മാവിൻ്റെ ഒരു തലത്തിൽ നിന്ന് അടുത്തൊരു തലത്തിലേക്ക് കയറണമെങ്കിൽ ബൈബിൾ പറയുന്നു, ഐ വാസ് ഇൻ ദ സ്പിരിറ്റ്, ഞാൻ ആത്മാവിലായി എന്നിട്ട് പറയുകയാണ്. ആത്മാവിലായപ്പോൾ കണ്ടൊരു കാര്യം എന്താണെന്നറിയാമോ? പലരും ആത്മാവിലാകുമ്പോൾ, ക്ഷമിക്കണം ഞാൻ ഈ പറയുന്നതിൽ പല കാര്യങ്ങളാണ് പറയുന്നത്, പക്ഷെ ആത്മാവിൽ ആയിരിക്കുന്നവൻ ഒരുവൻ ഒറ്റ കാര്യം കാണത്തുള്ളൂ, അവൻ യേശു കർത്താവിനെ കാണത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അവൻ യേശു കർത്താവിനെ കാണുന്നത് പഴയ ഒരാളായിട്ടല്ല, അവൻ യേശു കർത്താവിനെ കാണുന്നത് അപ്പം വർദ്ധിപ്പിക്കുന്നതിനായിട്ടല്ല, മുടന്തനെ നടത്തുന്നവനായിട്ടോ, കുരുടന്റെ കണ്ണു തുറക്കുന്നവനായിട്ടോ, വെള്ളത്തിന് മുകളിൽ നടക്കുന്നവനായിട്ടോ, മരിച്ച ലാസറിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നവനായിട്ടോ, കുഷ്ഠരോഗിയെ തൊടുന്നവനായിട്ടോ ഒന്നുമല്ല കാണുന്നത്. ആത്മാവിലവൻ കാണുന്നത് കർത്താവിനെ അടുത്തൊരു തലത്തിനാണ് അവൻ കണ്ടത്. യോഹന്നാൻ ഇന്നുവരെയും കാണാത്തൊരു കാര്യവും കാണുകയാണ്. ഏഴു നക്ഷത്രം വലങ്കയിൽ പിടിച്ച് ഏഴ് പൊന്നിളവിളക്കിന്റെ നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി വെള്ളോട്ട് സദൃശമായ കാലുകളുള്ള പഞ്ഞി പോലെ വെളുത്ത തലമുടിയുള്ള ആ മനോഹരനായിരിക്കുന്ന കർത്താവ് സഭയുടെ മധ്യത്തിലൂടെ നടക്കുന്ന കണ്ടപ്പോൾ യോഹന്നാന് മനസ്സിലായി, ഞാൻ കണ്ട കർത്താവ് അന്നത്തെ ആ പഴയ കർത്താവല്ല, ഇവൻ ഞാൻ കണ്ട കർത്താവ് അന്നത്തെ ജസ്റ്റ് ആ പടകിൽ കിടന്നുറങ്ങുന്ന കർത്താവല്ല, അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ട് ക്രൂശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്ന ഒരു കർത്താവല്ല ഞാൻ ഇപ്പോൾ കാണുന്ന കർത്താവ്, തേജസ്സുള്ളവനായ ഒരു കർത്താവ് അത്രേ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടത് യേശു കർത്താവിന്റെ മഹത്വപൂർണമായ ഒരു 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 വിഷൻ. വി നീഡ് എ വിഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദ നെക്സ്റ്റ് ഗ്ലോറിയസ് ലെവൽ. ദൈവത്തോട് പ്രാർത്ഥിക്കാമോ, കർത്താവേ നീ എനിക്ക് പ്രിയനായിട്ട് വെളിപ്പെട്ടിട്ടുണ്ട്, നീ എനിക്ക് ഉത്തമഗീതത്തിലെ മണവാളനായിട്ട് വെളിപ്പെട്ടിട്ടുണ്ട്, നീ എനിക്ക് യോഹന്നാനിലെ ഷെപ്പേർഡായിട്ട് വെളിപ്പെട്ടിട്ടുണ്ട്, നീ എനിക്ക് കർത്താവേ നീ എനിക്ക് ഒരു പിതാവായിട്ട് വെളിപ്പെട്ടിട്ടുണ്ട്. പോരാ കർത്താവേ, എനിക്ക് വെളിപ്പാട് പോരാ. സ്വർഗീയ പിതാവേ, ഇന്നേ ദിവസം കർത്തൃദിവസത്തിൽ ഞങ്ങൾ ഈ ആലയത്തിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ അകത്തെ കണ്ണുകളെ തുറന്നുകൊണ്ട് തേജസ്സുള്ളവനായ കർത്താവിനെ കാണുവാനായിട്ട് എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആ സഹോദരനോട് ചേർന്ന് ഉള്ള മറുപടി പറയുകയാണ്. സഹോദര, നീ ഒരു സഭക്കാരനായിട്ട് കൈയടിച്ചും പാട്ടും പാടി ഒരിടത്ത് ഇരിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയും. ഹാലലൂയ്യ. നിനക്ക് പരിശുദ്ധാത്മാവിൽ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. നിനക്ക് പരിശുദ്ധാത്മാവിൽ ദൈവത്തിന് നന്ദി പറയാൻ സാധിക്കും. പരിശുദ്ധാത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കും. സി യോഹന്നാൻ പത്മോസിലായിരുന്നു, പക്ഷെ ഇപ്പോൾ അവൻ അവിടെ തന്നെയാണ്. അവന്റെ അവസ്ഥയ്ക്ക് മാറ്റമില്ല, അവൻ വേറൊരു സ്ഥലത്തേക്ക് പോയിട്ടില്ല, അവൻ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് അവൻ കർത്താവിന്റെ മഹത്വം കാണുകയാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഒരു കാര്യം സിഎസ് ലൂയിസ് പറഞ്ഞു, ഇവിടെ നാം ജീവിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ദെർ ഇസ് അനദർ വേൾഡ്. രാവിലെ വാഹനം എടുത്തുകൊണ്ട് ഓടുമ്പോഴും ഓർക്കണം, ഞാൻ ഭയപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല, ഇന്ന് കർത്താവിൻ്റെ പദ്ധതിയിലെ അവസാനത്തെ ദിവസമാണെങ്കിൽ നമ്മുടെ എല്ലാ പ്രോജക്റ്റുകളും ഒരുപക്ഷെ നമ്മുടെ ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ ഒരു പുതിയ യുഗം ആരംഭിക്കും. മറന്നു പോകരുത്. ഒരുപക്ഷെ കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ ഫീസ് അടയ്ക്കാൻ നിൽക്കുമ്പോൾ നിങ്ങളുടെ ക്യൂ അടുത്തെത്തുന്നതിന് മുമ്പ് പുതിയ യുഗം വിരിയത്തില്ലെന്ന് പറയരുത്. എപ്പോഴും മറ്റൊരു ലോകത്തെക്കുറിച്ചൊരു ചിന്തയുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പൗലോസ് കൊളോസ്യർക്ക് എഴുതിയത്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവേശുവിനോട് കൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ള ചിന്തിപ്പീൻ, ഭൂമിയിലുള്ളതല്ല. സി എസ് ലൂയിസ് പറഞ്ഞു, ഇവിടെ ഒരു വിധവ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ ചലനങ്ങൾ ഉണ്ടാകുന്നു, ഇവിടെ ഒരു പാവപ്പെട്ട മനുഷ്യൻ പായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അന്ധകാര ശക്തികൾ അതെ തകർന്നു വീഴുന്നു, ഇവിടെ ഒരു മനുഷ്യൻ അതെ സുവിശേഷം പറയുമ്പോൾ മറ്റൊരു രാജ്യത്തിൽ അനേക കോട്ടകൾ ഇടിയപ്പെടുന്നു. മറന്നു പോകരുത്, നമ്മളൊരു യുദ്ധത്തിലാണ്. ഇനി മുമ്പോട്ട് യുദ്ധം ചെയ്യുവാൻ അതെ അപ്പം വർദ്ധിപ്പിക്കുന്ന യേശുവിനെ അല്ല നമുക്കാവശ്യം. നമുക്കാവശ്യം സ്വർഗീയ വെളിപ്പാടുകളാൽ നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കുന്ന കർത്താവിനോട് ചേർന്ന് നമുക്ക് പറയണം, കർത്താവെ നീ ജീവിക്കുന്നു, നീ മാത്രം ജീവിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. സഭടി ഞാൻ പറയുന്നു, റൈസ് അപ്പ് ടു ദ നെക്സ്റ്റ് സ്പിരിച്വൽ ലെവൽ, അടുത്തൊരു ആത്മതലത്തിലേക്ക്, ബി ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിൽ ജീവിക്കുക. ഈസ് ഇറ്റ് പോസിബിൾ? മാർട്ടിൻ ലൂതർ കിങ് അനേക ആൾക്കാരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹം എങ്ങനെയാണ് ജയിച്ചത്? അനേക ശത്രുക്കൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഫ്ലൈറ്റിൽ വന്നിറങ്ങിയ സമയത്ത് ഫ്ലൈറ്റിന്റെ ഡോർ തുറന്ന് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല, കാരണം അത് അപ്പുറം ബോംബ് വെച്ചിട്ടുണ്ട്. ആൾക്കാരെല്ലാം അദ്ദേഹത്തോട് ചോദിച്ചു, മാർട്ടിൻ നിനക്ക് ടെൻഷൻ ഇല്ലേ? ഇത്രയും സമയങ്ങൾ കഴിഞ്ഞിട്ട് മാത്രമേ അതിന്റെ ഡോർ തുറക്കത്തുള്ളൂ. അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം കുറച്ചുനേരം ശാന്തനായിരുന്ന ശേഷം പറഞ്ഞു, എല്ലാം കഴിഞ്ഞോ, ബോംബുകളെല്ലാം മാറ്റിയോ? ആൾക്കാർ പറഞ്ഞു, മാറ്റി. അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നെങ്കിലും ഞാൻ ഇവിടെ അല്ലായിരുന്നു, ഐ വെന്റ് ടു ദ മൗണ്ടൻ ടോപ്പ്, ഞാനൊരു കുന്നിന്റെ മുകളിൽ പോയിരിക്കുകയായിരുന്നു, അവിടെ ഞാൻ ചില കാര്യങ്ങൾ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുകയായിരുന്നു, ഇവിടെ തിരിച്ചു വന്ന ശേഷം വീണ്ടും ഞാൻ എൻ്റെ ജോലിയിലേക്ക് തുടരുകയാണ്. പ്രിയമുള്ളവരെ, ഗോ ടു ദ മൗണ്ടൻ ടോപ്പ്, ഏറ്റവും ഉന്നതങ്ങളിലേക്ക് കടന്നു പോവുക, അവിടെ ജീവിക്കാൻ പഠിക്കുക. ഇല്ലായെങ്കിൽ ഞാൻ പറയാം, ഞാനും നിങ്ങളും എത്രമാത്രം കാര്യങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും നിത്യതയെക്കുറിച്ച് ജ്വലിക്കുന്ന ഒരു ചിന്ത ഹൃദയത്തിൽ ഇല്ലായെങ്കിൽ നമുക്ക് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാൻ കഴിയത്തില്ല. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തോട് ഇന്ന് പകൽ പ്രാർത്ഥിക്കണമേ. നിത്യതയെക്കുറിച്ചുള്ള ഒരൊറ്റ ചോദ്യം കൊണ്ട് ഞാൻ ആ ഭാഗം നിർത്തുകയാണ്. കഴിഞ്ഞൊരു മാസം എത്ര പ്രാവശ്യം കർത്താവ് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെക്കുറിച്ച് സഹോദരൻ നീ ധ്യാനിക്കുകയും അവൻ വരുമ്പോൾ ഞാൻ പറന്നുപോകുമെന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഓർക്കുകയും കർത്താവ് യേശുവെ ആ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ എന്നെ നീ ഇടയാക്കുകയും ചെയ്യണമേ നമ്മൾ ചിന്തിച്ചിട്ടില്ല എങ്കിൽ ദേർ ഇസ് സംതിങ് ഈസ് ലാക്കിംഗ്. ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവേ, എന്റെ ഹൃദയത്തിൽ ആ വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ചുള്ള നിത്യമായ പ്രത്യാശ കൊണ്ട് എന്നെ ണമേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. എപ്പോൾ എന്താണ് സംഭവിച്ചത്? യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അടുത്ത വാക്യം നമുക്ക് വായിക്കാം. അടുത്ത വാക്യം നമുക്ക് വേഗത്തിൽ വായിക്കാം.
നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി, എഫസോസ്, സ്മുർണ, പെർഗമോസ്, തുയദൈരിയ, സർദീസ്, ഫിലദെൽഫിയ, ലവോദിക്ക എന്ന ഏഴ് സഭകൾക്ക്.
അതിന്റെ പതിനേഴാമത്തെ വാക്യമാണ്. പതിനേഴാമത്തെ വാക്യം,
അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാലിൽ വീണു.
അവനെ കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു?
മരിച്ചവനെ പോലെ
അവന്റെ കാൽക്കൽ വീണു. ഞാൻ ചോദിച്ചത് കണ്ടൊരു പണ്ട് സൂക്ഷൻ ചോദിച്ചില്ലേ, യോഹനേശുവിനെ കണ്ടിട്ടില്ലേ? എത്ര പേര് പറഞ്ഞു യോഹനേശുവിനെ കണ്ടിട്ടില്ലേ? എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ അവനെ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ ഞാൻ അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ കർത്താവ് ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാമോ? അവൻ വലങ്കയെന്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. ഫിയർ നോട്ട്, ഐ ആം ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. ഫിയർ നോട്ട്. പ്രിയമുള്ളവരെ, ഹൃദയത്തിൽ കുറിച്ചിടേണ്ട വേർഡാണ് ഫിയർ നോട്ട്. നിങ്ങൾക്കറിയാമോ, പുതിയ നിയമത്തില് അല്ലെങ്കിൽ ദൈവവചനത്തില് 21 പ്രാവശ്യം എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞ കമാൻഡാണ് ഫിയർ നോട്ട്. മോഷ്ടിക്കരുതെന്ന് പറഞ്ഞു, കൊല്ലരുതെന്ന് പറഞ്ഞു, വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞു, പിന്നെ സഹോദരനെ ഒത്തിരി കാര്യങ്ങൾ അറിയാം. പക്ഷേ ഫിയർ നോട്ട് എന്ന് 21 പ്രാവശ്യം കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എത്ര പേര് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്? ആരോ പറഞ്ഞു, 1950-ലെ സൈക്യാട്രിക് പേഷ്യന്റിനേക്കാൾ കൂടുതൽ ഭയത്തിലാണ് ഇന്നത്തെ സാധാരണ തലമുറ. ഞാനതിനോട് യോജിക്കുക. ഓൾവേസ് ലിവിംഗ് ഇൻ എ ഫിയർ. ജോലി കിട്ടിയവന്റെ വിഷമം, ജോലി പോകുമെന്ന് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഭയത്തിൽ ജീവിക്കുന്ന ഒരു അനുഭവം. പക്ഷെ കർത്താവിനെ കാണുന്നവനുള്ള ദൂത് എന്നറിയോ? ഫിയർ നോട്ട്. കർത്താവ് എപ്പോഴും പറഞ്ഞ കാര്യം എന്നറിയാം എന്താണ്? ഫിയർ നോട്ട്. എത്ര പേരത് എടുക്കുന്നുണ്ട് ആത്മാവിൽ ഫിയർ നോട്ട്? ആരാ പറഞ്ഞാരെന്നറിയോ? കർത്താവാണ് പറഞ്ഞത്, ഭയപ്പെടേണ്ട. ഫിയർ നോട്ട്, ഭയപ്പെടേണ്ട. എത്ര പ്രാവശ്യം ബൈബിളുണ്ട് എനിക്കറിയത്തില്ല. ഒത്തിരി ആൾക്കാർ പല നമ്പർ പറയുന്നുണ്ട്. എന്താണേലും ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിന് നമ്മോട് ഉറപ്പിച്ചു പറയുന്നൊരു കാര്യം, എന്ത് ചെയ്യരുത് എന്ന് പറയാമോ? എന്ത് ചെയ്യരുത്? ഓ, അതെല്ലാവരും പറയുന്നില്ല. എന്ത് ചെയ്യരുത്? ഫിയർ നോട്ട്. പ്രിയമുള്ളവരെ, അപ്പം നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെ ഭയപ്പെടാതെ സഹോദരൻ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും? ചില ആൾക്കാർ പറയുന്നത് എങ്ങനെ ടെൻഷൻ അടിക്കാതെ എനിക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റും? യേശു കർത്താവ് 5 അപ്പത്തെ 5000 കൊടുക്കുന്ന ഭാഗം യോഹന്നാൻ കുറിച്ചു വച്ചപ്പോൾ, പ്രിയമുള്ളവരെ നിങ്ങൾ ശ്രദ്ധിക്കണമേ, അവിടെ യേശു അവരോട് പറഞ്ഞു, പുരുഷാരം, വലിയ പുരുഷാരം, നിങ്ങൾക്കറിയാവുന്നുണ്ട്, എടുക്കുന്നില്ല, നിങ്ങൾ തന്നെ ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഫിലിപ്പോസിനോടാ പറഞ്ഞു. ഫിലിപ്പോസ് ഒരു കാൽക്കുലേഷൻ നടത്തിയപ്പോൾ എത്ര രൂപയുണ്ടായിരുന്നു അവരുടെ അല്ല കാൽക്കുലേഷനിൽ എത്ര, നമ്മൾ ബൈബിൾ ശ്രദ്ധിച്ചാണോ വായിക്കുന്നത്? എത്ര രൂപയുടെ കാര്യം അവർ പറഞ്ഞേ? എല്ലാവരും പറഞ്ഞു, വലക്സൊക്കെ പറഞ്ഞു, 200 പണം. 8 മാസം സാലറിയാ. ഇവന്മാരിങ്ങനെ കണക്ക് കൂട്ടും. 8 മാസത്തെ സാലറി ഉണ്ടെങ്കിൽ, 8 മാസത്തെ സാലറി ഏകദേശം 200 പണം. 200 പണം എന്ന് പറഞ്ഞാൽ എത്രയാ കരുതിക്കോ. ഇതുണ്ടെങ്കിൽ അവന്മാരെടുത്തിയ കൺക്ലൂഷൻ എന്നറിയോ? നമ്മൾ പറയത്തില്ലേ ഈ ഓരോരുത്തരും അല്പം തികയേണ്ടതിന് എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടും, അത്രയേ ഉള്ളൂ. എത്രയാ? 8 മാസത്തെ സാലറി. അപ്പൊ എൻ്റെ ഒരു ഭാവനയാണ് കേട്ടോ. അപ്പൊ അവസാനം ആ പരിപാടി ഫ്ലോപ്പായി. കാരണം ഈ ഫിലിപ്പോസും അവരൊക്കെ പറഞ്ഞ ഒറ്റ പണിയേ പറ്റുള്ളൂ, ഇത് സംഗതി പ്രശ്നമാവും, മീറ്റിംഗ് അവസാനിച്ചെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക? എല്ലാവരും പറഞ്ഞു വിടുക. ഇപ്പോൾ മീറ്റിംഗ് അവസാനിച്ചെന്ന് പറഞ്ഞ ആശീർവാദം പറഞ്ഞ് എല്ലാവരും വീട്ടിൽ പൊക്കോളൂ. പക്ഷേ കർത്താവ് അങ്ങനെ വിടാൻ തയ്യാറല്ല. അപ്പോൾ അടുത്തൊരു സംഭവം ഉണ്ടായി. അന്തരോസ് എന്ത് ചെയ്യുന്നറിയോ, 5 അപ്പവും 2 മീനും കൊണ്ടുവന്നു. അപ്പൊ ഇതൊക്കെ എന്റെ ഒരു ഭാവന കേട്ടോ. അപ്പം പത്രോസ് ചോദിച്ചടാ, എത്ര എത്ര അപ്പമുണ്ട്, എത്ര എണ്ണം ഉണ്ട്? അപ്പൊ ഒന്നും എണ്ണടാ, നമ്മളെ ഈ പൈസ കുറവുള്ളപ്പോൾ തലച്ചും പിടിച്ച് എണ്ണല്ലേ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5 അവൻ എണ്ണി. മീൻ എത്ര ഉണ്ടാ? 2 എണ്ണം. അപ്പൊ അവനൊരു ഒരു ഇത് വരുന്നില്ല. അവൻ പിന്നെ എണ്ണാൻ പറഞ്ഞാ, എത്ര മീനാടാ? 2 മീൻ. എത്ര എത്ര അപ്പമാണ്? 5 അപ്പം. ഇത് തലങ്ങും മെലങ്ങും എണ്ണിക്കൊണ്ടിരിക്കുക എന്നുള്ള എന്റെ ചിന്ത. കർത്താവ് പറഞ്ഞാൽ അവിടെ അപ്പം ഇങ്ങനെ തരാൻ പറഞ്ഞു. അപ്പൊ അവർ നോക്കുമ്പോൾ അവരെത്തിയ കൺക്ലൂഷൻ ഇതാണ്, ഞങ്ങളുടെ കയ്യിൽ ആകെപ്പാടെ 5 അപ്പവും 2 മീനും പിന്നെ യേശുവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 5 loaves of bread, 2 fishes and Jesus Christ. ഇനി ഞാൻ പറയാം, 5 അപ്പവും 2 മീനും ഇല്ലെങ്കിലും കർത്താവിന് ഒന്നുമില്ലായ്മയിൽ നിന്നെല്ലാം ഉണ്ടാക്കാൻ കഴിയുന്നവൻ. ഒരു ദൈവത്തെ ഞാൻ ശ്രദ്ധിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും കർത്താവിനെ അങ്ങ് ഹെൽപ്പ് ചെയ്യാനായിട്ട് അങ്ങ് അങ്ങ് സ്ട്രഗിൾ ചെയ്യുക. നമ്മൾ പറയാം, കർത്താവേ നിന്നെ ഞാൻ എന്ത് ചെയ്യുക, ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക ഈ വിഷയത്തില്. വിഷയത്തില് കർത്താവ് ആ കർത്താവിനെ ഈ യോഹന്നാനൊക്കെ ഒത്തിരി അനുഭവിച്ച കേട്ടോ. എനിക്ക് ഈ യോഹന്നാൻ ഇത് എഴുതുമ്പം എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നൊക്കെ യോഹന്നാൻ്റെ സുവിശേഷ. ഞങ്ങൾ എന്തിനു യേശുവിനെ കുറിച്ച്, കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നെ ഡൽഹിയിൽ നിന്ന് വിളിച്ചപ്പോൾ ചോദിച്ചു, സഹോദര നിങ്ങളുടെ പ്രസംഗത്തിൽ ഈ ഡിവോഷൻ ടു ജീസസ് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, സഹോദര എനിക്കറിയാവുന്ന കാര്യം മാത്രമേ എനിക്കറിയത്തുള്ളൂ. ഞാനത് എൻ്റെ മരണം വരെയും ഇനി കർത്താവ് എനിക്ക് പുതിയ വെളിപ്പാടൊന്നും തന്നില്ലെങ്കിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഞാൻ പറയത്തുള്ളൂ, എനിക്കത് അറിയത്തുള്ളൂ. സ്നേഹത്തിലെ ചോദിച്ചു കേട്ടോ. അപ്പം ജോൺ മക്കാർത്തർ, അദ്ദേഹം ഒരു പാസ്റ്റർ മോനായിരുന്നു, അദ്ദേഹം പറഞ്ഞു, ഞാനായിരുന്ന സഭയിൽ എല്ലാവരും എന്നോട് പറഞ്ഞെടാ ഇങ്ങ് വന്നടാ, നീ രക്ഷിക്കപ്പെട്ടോ. അപ്പോൾ അവൻ ആ പാടെ പേടിച്ചു പോയി, കൊച്ചു ചെറുക്കനാ. അവനോട് പറഞ്ഞു, ബിലീവ് ഇൻ ജീസസ്. ഓക്കെ, അപ്പുറോട്ട് മാറിയപ്പോൾ അടുത്തൊരു അമ്മച്ചി വിളിച്ച് പറഞ്ഞെടാ ബിലീവ് ഇൻ ജീസസ്. അവൻ അവസാനം പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു, കാരണം വിശ്വസിച്ചില്ല എവിടെ പോവും, നരകത്തിൽ. അവൻ പറഞ്ഞു, ഐ ബിലീവ് ഇൻ ക്രൈസ്റ്റ്, ഐ ബിലീവ് ഇൻ ജീസസ്. ബിലീവ് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ആൾക്കാർ പറഞ്ഞെന്നറിയോ, സെർവ് ജീസസ്. എന്താണ്? ബിലീവ് ചെയ്തുകൊണ്ടായില്ല, യേശുവിനെ സേവിക്കണം. എന്ത് ചെയ്യണം? സേവിക്കണം. അപ്പൊ ഇവൻ ആകപ്പാടെ, അപ്പൊ ഇവൻ ഇങ്ങനെ ചോദിച്ചു, എന്താ സേവിക്കണം, എന്നാ ചെയ്യണം? സെർവ് ചെയ്യുക. അപ്പം പറഞ്ഞു, ബി എ വിറ്റ്നസ് ഫോർ ജീസസ്. അപ്പൊ സഭക്കാരെല്ലാം പറഞ്ഞു, ബിലീവ് ഇൻ ജീസസ്. ഓക്കെ, അദ്ദേഹം പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു. പിന്നെ അദ്ദേഹത്തിന് ആകെപ്പാടെ ടെൻഷനായി. അദ്ദേഹം ഇവിടുന്ന് കുറച്ച് ട്രാക്ട്, ചർച്ചയിൽ നിന്നൊക്കെ കുറെ ട്രാക്ട് ഒക്കെ എടുത്തിട്ട് റോഡിൽ പോയി, കാരണം ചർച്ചുകാരെല്ലാം പറഞ്ഞ് വിറ്റ്നസ് ചെയ്യാനല്ലേ. പക്ഷെ അദ്ദേഹം പറഞ്ഞ്, എന്റെ ചർച്ചുകാരനെ പഠിപ്പിക്കാൻ മറന്നുപോയൊരു സത്യമുണ്ട്, ലവ് ജീസസ്, യേശുവിനെ സ്നേഹിക്കുക. അദ്ദേഹം പറഞ്ഞു, ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല, ഞാൻ ചെയ്തൊരു കാര്യമുണ്ട്. ഹൗ കാൻ ഐ ലവ് സംബഡി ഇഫ് ഐ ഡോണ്ട് നോ ദറ്റ് പേഴ്സൺ. ഒരു വ്യക്തിയെ അറിയാതെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്തത് യോഹന്നാന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, മാർക്കോസിന്റെ സുവിശേഷം ഞാൻ നിരന്തരമായി 15 വർഷത്തോളം ഞാൻ പ്രസംഗിച്ചു. എന്റെ ലൂക്കോസ് പ്രസംഗം തീരാൻ ഏകദേശം 15 വർഷങ്ങളെടുത്തു. അദ്ദേഹം പറഞ്ഞു, ഇതിന്റെ മധ്യത്തിൽ ഞാനൊരു കാര്യം മനസ്സിലാക്കി, യെസ് വി ഹാവ് ടു ബിലീവ് ഇൻ ജീസസ്, വി ഹാവ് ടു വിറ്റ്നസ് ഫോർ ജീസസ്, ബട്ട് ദ മെയിൻ തിങ് ഈസ് വി ഹാവ് ടു ലവ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ദൈവമായ കർത്താവിനെ പറഞ്ഞാട്ടെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. ദാറ്റ്സ് ദ ഫസ്റ്റ് കമാൻഡ്മെന്റ്. ഇതാണ് മുഖ്യ കൽപ്പന. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് കമാൻഡ്മെന്റ്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ താഴെ വീണു. വി നീഡ് എ വിഷൻ ഓഫ് ജീസസ്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് യേശുവിനെ കുറിച്ച് ഒരു ഒരു വെളിപ്പാട് നമുക്ക് ആവശ്യമാണ്. യേശുവിന്റെ കൂടെ നടന്ന ആൾക്കാർ, അവർ ചോദിച്ചൊരു ചോദ്യം എന്നാണെന്നറിയോ? അവർ ചോദിച്ചു, ഇംഗ്ലീഷ് ഭയങ്കര രസമാണ്, മലയാളത്തിലെ ഇവൻ എങ്ങനെയുള്ളവൻ, ഇംഗ്ലീഷ് എന്താണെന്നറിയോ? ഈ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയപ്പോൾ ഇംഗ്ലീഷിൽ ചോദിച്ച ചോദ്യം, വാട്ട് കൈൻഡ് ഓഫ് മാൻ ഈസ് ദിസ്? എന്താ വാക്കിൻ്റെ അർത്ഥം? മലയാളം, ഇവൻ എങ്ങനെയുള്ളവൻ? കാറ്റിനോടും കടലിനോടും പോടും കൽപ്പിക്കുകയും അവ എന്ത് ചെയ്യുന്നു? ശാന്തമാകുകയും ചെയ്യുന്നു. പക്ഷേ ശിഷ്യന്മാരങ്ങനല്ല ചോദിച്ചേ, വാട്ട് കൈൻഡ് ഓഫ് മാൻ ഈസ് ദിസ്? ഇത് ഇവൻ എങ്ങനെയുള്ളവനാ? മാർക്ക് പിടികിട്ടിയില്ല കേട്ടോ. എന്നിട്ട് ഈ സുവിശേഷവേൽ അല്ലെങ്കിൽ ഇവരുടെ പ്രോസിക്യൂഷന്റെ കാര്യം പഠിപ്പിച്ചപ്പോൾ കർത്താവ് ഒരു സിമ്പിൾ കാര്യം പറഞ്ഞു, സുവിശേഷങ്ങൾ മിസ് ചെയ്യരുതേ, പ്ലീസ്. ലേഖനങ്ങൾ പഠിച്ചോ, സുവിശേഷങ്ങൾ മിസ് ചെയ്യരുത്. കർത്താവോട് പറഞ്ഞു, 2 കാശിന് എത്ര കുരുകിലിനെ വിളിക്കുന്നില്ലയോ? 5 കുരുകില്. അതെന്തൊരു കണക്കാ, 2 കാശിന് 5 കുരുകില്. അപ്പൊ 1 കാശിന് എത്രയാ? 2.5. എന്ന് വെച്ചാൽ ഒരു കിളിയെ വിളിച്ച്, അല്ലേ? നോ നോ നോ. 1 കാശിന് എത്രയാ? 2 കുരുകില. 2 കാശിന് എത്ര കുരുകില? 5. ഈ അതിനൊരു ഉദാഹരണം പറയാൻ, ഇവിടെ ഈ തക്കാളിക്ക് ഇപ്പോഴല്ല കേട്ടോ, ഇപ്പൊ ഭയങ്കര വിലയാ, തക്കാളിക്ക് വില കുറയുന്നൊരു സമയമുണ്ട് ടൊമാറ്റോയ്ക്ക്. അപ്പൊ ഇതിങ്ങനെ അവിടുന്ന് ഈ കോളാറ് സൈഡിൽ നിന്നൊക്കെ ഒത്തിരി കയറി വരുമ്പോഴത്തേനെ നമ്മളിങ്ങനെ നോക്കി നിൽക്കുക, സ്വർണം നോക്കുന്ന പോലെ നമ്മളിങ്ങനെ നോക്കി നിൽക്കുക. ഇവന് ചുമ്മാ കിട്ടിയതായിരിക്കും ഇത്. അപ്പം തക്കാളിക്ക് കിലോയ്ക്ക് 20 രൂപയ്ക്ക് 3 കിലോ ഒക്കെ നമ്മൾ സന്തോഷത്തോടെ മേടിക്കുമ്പം അവസാനം ഈ തൂക്കമായി കഴിയുമ്പോൾ 2 എണ്ണം എക്സ്ട്രാ അവൻ എടുത്താൽ കിടും. ഓ, നമുക്കുണ്ടാവുന്നൊരു സന്തോഷം. ഓ, നമ്മൾ പറഞ്ഞു, ദൈവമേ അത് ഫ്രീയാ. കാരണം തക്കാളിക്ക് ഇപ്പം തരത്തില്ല കേട്ടോ, ഇപ്പം തരത്തില്ല. എന്നതുപോലെ രണ്ട് കുരുകിൽ അങ്ങോട്ട് ഇട്ടു. വിലയില്ലാത്ത സാധനമാണേ. അവസാനം എന്തെന്നറിയോ, ഈ വന്നോന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാ ഇവൻ രണ്ട് കാശ് തന്നതല്ലേ. ഫിഫ്ത്ത് സ്പാരോ, എത്രാമത്തെ സ്പാരോ, ഫിഫ്ത്ത് എന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത് സ്പാരോ ആർക്കും വേണ്ടാത്തതാ. അപ്പം യേശു പറഞ്ഞു, അവയിലൊന്നിനെ പോലും ദൈവം മറന്നുപോകുന്നില്ല. എന്ത് ചെയ്യുന്നില്ല ഒന്ന് പറയാമോ, എന്ത് ചെയ്യുന്നില്ല, മറന്നുപോകുന്നില്ല. അവയിലൊന്നിനെ പോലും ദൈവം മറന്നുപോകുന്നില്ല. ഇസ്രായേലിൽ ഏറ്റവും വലിയ പരാതി ഏഷ്യാവിലുണ്ട്, ദൈവം എന്നെ മറന്നു കളഞ്ഞു. ദൈവത്തിന്റെ ഇസ്രായേലിലെ മെയിൻ പരാതിയാണ്, ദൈവം എന്റെ വഴികളെ അറിയുന്നില്ലേ. അതിനകത്ത് ഏഷ്യാവിൽ കർത്താവ് ചോദിക്കുന്നുണ്ട്, നീ കണ്ണുയർത്തി മുകളിലോട്ട് നോക്കിക്കേ. കർത്താവ് പറയുന്ന ഇത്ര ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഗാലക്സീസും സ്റ്റാർസും ഉണ്ടായിട്ട് അതിൽ ഒന്നിനെ പോലും ദൈവം മിസ് ചെയ്യുന്നില്ലെന്നാണ് ആസിയ പോട്ടെ പറയുന്നത്. ഓ പോട്ടെ, അതൊക്കെ നമുക്ക് ഒത്തിരി അറിയാവുന്ന, ഞാൻ ചോദിക്കട്ടെ, ഈ ഫിഫ്ത്ത് സ്വാരോ ആരാ? നമ്മളിങ്ങനെ അന്വേഷിച്ച് നടക്കുക, ഇനി ഫിഫ്ത്ത് സ്പാരോ ആരാ പറയാം. ആരാ? ആ ഓക്കെ ബിബിസവരൻ, നമ്മളൊക്കെ ഫിഫ്ത്ത് സ്പാരോ ആയിരുന്നു, പക്ഷെ കൃപയാൽ ദൈവത്തിന്റെ ഈ കൊട്ടക്കകത്ത് കയറാൻ ദൈവം ഇടയാക്കി തോർത്തും ദൈവത്തെ നന്ദി പറയോ. ഹല്ലേലൂയ. ഫിഫ്ത്ത് സ്പാരോ ആരെന്ന് ഞാൻ പറയാം, നിന്റെ തൊട്ടടുത്ത സീറ്റ് ഇരിക്കുന്നുണ്ടല്ലോ, പക്ഷെ സിഇഒ ആയിരിക്കാം, ബോസ് ആയിരിക്കാം, തൂപ്പുകാരനായിരിക്കാം. ഹീസ് ദ ഫിഫ്ത്ത് സ്പാരോ. പലയിടങ്ങളിൽ സ്കൂളുകളിലും കോളേജുകളിലും ഓഫീസുകളൊക്കെ കടന്നു പോകുന്നവരെ, നിങ്ങളുടെ കോളേജും ഓഫീസും ഒക്കെ അഞ്ചാമത്തെ സ്പാരോ കൊണ്ട് നിറഞ്ഞിരിക്കുക. നിങ്ങൾ ഒത്തിരി തീറിയൊന്നും നമ്മൾ പറയണ്ട, ഒരു കാര്യം പറഞ്ഞാൽ മതി. ഞാൻ സേവിക്കുന്ന കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ആർക്കും വേണ്ടാത്ത അഞ്ചാമത്തെ സ്പാരോയെ ദൈവത്തിന് വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് മാത്രം പറഞ്ഞാൽ മതി, അവയിലൊന്നിനെ പോലും ദൈവം എന്ത് ചെയ്യുന്നില്ല, മറന്നുപോകുന്നില്ല. യോഹന്നാന്റെ മനസ്സിൽ ഇതെല്ലാം ഉണ്ട് കേട്ടോ. യോഹന്നാൻ വെളിപ്പാട് എഴുതുമ്പോൾ ഇതെല്ലാം ഉണ്ട്. ഒന്നാമത് പറയുകയാണ്, ഐ വാസ് ഇൻ ദ സ്പിരിറ്റ്. ഞാൻ ആത്മാവിലായി, ഞാൻ ആത്മാവിലായി, ഞാൻ ആത്മാവിലായപ്പോൾ ഞാൻ മറ്റൊന്നും കണ്ടില്ല, ഞാൻ യേശുവിനെ അടുത്തൊരു തേജസ്സോടെ ഞാൻ കണ്ടു. ഈ യോഹന്നാൻ റെവലേഷൻ പഠിക്കുന്നവർ യോഹന്നാന്റെ സുവിശേഷവും യോഹന്നാന്റെ ലേഖനം കൂടെ ചേർത്ത് വായിച്ചാലേ ഇത് മനസ്സിലാകത്തുള്ളൂ. കാരണം ഒരാളാ ആത്മാവൻ എഴുതിയത്, ഒരാളാ എഴുതിയത്. ഇനി എന്നെ ഏറ്റവും അതിശയപ്പെടുത്തിയൊരു കാര്യം എന്നറിയോ, യോഹന്നാന്റെ സുവിശേഷം അവസാനിക്കുന്നൊരു ഭാഗമുണ്ട്, ഏതെന്നറിയാമോ? ഇതല്ലാതെ യേശു മറ്റു പലതും ചെയ്തു എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെ അവിടെ അല്ല, അവിടെ അല്ല കേട്ടോ. സൂക്ഷിച്ച് വായിക്കുന്നവർക്കറിയാം, 20-ാം അധ്യായത്തിലെ യോഹന്നാൻ സംഭവം, യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. 20:31 കാണിച്ചു അലക്സ്, 20:31 വെച്ച സംഭവം അദ്ദേഹം പാട്ടുപെട്ടി മടക്കിയതാ കേട്ടോ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ സംഭവം തീർന്നതാ. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് എന്തുണ്ടാകേണ്ടതിന്, ജീവൻ ഉണ്ടാകാൻ വേണ്ടി എഴുതുക കേട്ടോ. പുള്ളി പേനാക്കി എടുത്ത്, നമ്മുടെ ഭാഷ പറഞ്ഞ കണ്ണാടിയൊക്കെ മടക്കി പേനാക്കി എടുത്ത് തീർക്കുക. അടുത്തൊരു വാക്യം കൂടെ വായിച്ച്, 20:30 വായിച്ചോട്ടെ.
ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണിച്ചു.
20:30 നിങ്ങൾ കണ്ടുശ്രദ്ധിക്കുക. യോഹന്നാന്റെ സുവിശേഷം യോഹന്നാൻ എഴുതുമ്പോൾ കാനാവിലെ കല്യാണം, നിക്കോദിമോസ്, സമരിയക്കാരി സ്ത്രീ, കൊളക്കര കടന്നവൻ, നമുക്കറിയാം ആ കണ്ണുപൊട്ടൻ, പിന്നാരാ, പിന്നെ മാർത്തയും മറിയയും, ലാസറ്, ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം വളരെ വ്യക്തമായിട്ട് ക്രൂശീകരണമൊക്കെ അടുത്ത് നിന്ന് കണ്ട ആൾ ആത്മാവിൽ എഴുതി വെച്ചിട്ട് പറയുക, യോഹന്നാൻ ഞാൻ നിർത്തുക കേട്ടോ, എല്ലാം തീർന്നു, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നല്ലാതെ മറ്റനേക അടയാളങ്ങൾ യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. ഓക്കെ, പിന്നെ ഇത്, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുമെന്നും. ഇത് അവസാനം എൻ്റെ ഒരു ചിന്ത കേട്ടോ, യോഹന്നാൻ പാട്ട് കണ്ണാടിയൊക്കെ മടക്കി സംഭവം പോക്കറ്റ് ഇട്ടപ്പോൾ കർത്താവ് പറഞ്ഞു, നൃത്തം വരട്ടെ, ഒരു സംഭവം കൂടെ എന്ത് ചെയ്യണം, എഴുതണം. ഏതാ? അപ്പൊ നമ്മളാണെ പറഞ്ഞത്, കർത്താവ് ഇത് എഴുതണോ? അത് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സഭയുടെ ഒരു ചരിത്രം എഴുതുക. ഇവിടെ യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ ഒരാള്, ഒരുത്തൻ്റെ കഴുത്തിൻ്റെ വാള് വെച്ച് വെട്ടി ഒരുത്തൻ, നമ്മൾ പറയാ നമ്മുടെ സഭയുടെ ആ ഒരു ഒരു സ്മരണിക ഇറക്കുമ്പം അവസാനത്തെ ആ പുള്ളിയുടെ ചരിത്രവും കൂടെ എഴുതിയിട്ട് അവസാനിക്കാൻ പറഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ എഴുതത്തില്ല. പക്ഷെ യോഹന്നാനോട് കർത്താവ് പറഞ്ഞു കാണും, യോഹന്നാനെ ആ പത്രോസ് നിങ്ങളും കൂടെ അവസാനം മീൻ പിടിക്കാൻ പോയ സ്റ്റോറി ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് എഴുതണം. യോഹന്നാനത് വ്യക്തമായിട്ട് എഴുതി കേട്ടോ, വളരെ വ്യക്തമായിട്ട് എഴുതി. പിന്നെ പത്രോസിൻ്റെ സംഭവം, നീ വേക്കളല്ലേ അധികമായി എന്നെ സ്നേഹിക്കുന്നു, വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ എഴുതി. അവസാനം പത്രോസിൻ്റെ സംഭവം, ഇനി യോഹന്നാൻ ചിന്തിക്കരുത് ദൈവമേ പത്രോസിന് വലിയ ഫീലിംഗ് ആവുമോ എന്ന് ചിന്തിച്ചില്ല, വളരെ ഓപ്പണായിട്ട് എല്ലാം സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ട് അവസാനം പത്രോസിന് ഉൾപ്പേടി ഉണ്ടായിരുന്നു, ഞാൻ എന്തെങ്കിലും യേശുവിനെ തള്ളിപ്പറയുമോ എന്നൊരു ഉൾപ്പേടി ഉണ്ടായിരുന്നു. അവനൊരു പ്രോമിസോടെ കൊടുത്തു, നീ ഒരിക്കലും എന്നെ തള്ളിപ്പറയത്തില്ല, നീ ഒരിക്കലും എന്നെ തള്ളിപ്പറയത്തില്ലെന്നൊരു പ്രോമിസോടെ കൊടുത്ത്. പിന്നീട് യോഹന്നാൻ പറഞ്ഞു, എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെ ഒതുങ്ങത്തില്ലെന്ന് പറഞ്ഞ് യോഹന്നാൻ സുവിശേഷം തീരുക കേട്ടോ. ബി ഇൻട്രസ്റ്റിംഗ്, ദൈവത്തിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതിലേക്ക് ഞാൻ വരിക, ദൈവത്തിന് ഞാൻ ചോദിക്കട്ടെ, അതിലേക്ക് ഞാൻ അടുത്തൊരു ഭാഗമായിട്ട് വരിക. ഫസ്റ്റ് ഓഫ് ഓൾ വി മസ്റ്റ് സീ ഗോഡ് ഇൻ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ നമ്മൾ യേശുവിനെ കാണുക, അപ്പോൾ നമ്മുടെ ഈ ബോറടി അല്ലെങ്കിൽ ആ മടുപ്പ് അല്ലെങ്കിൽ ആ ഡൾനെസ് അല്ലെങ്കിൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു 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 തണുപ്പ് നമ്മളെ വിട്ടുപോകും. രണ്ടാമതായി വായിക്കാം റെവലേഷൻ ചാപ്റ്റർ 5:4. വെളിപ്പാട് 5:4 നാലാമത്തെ വാക്യം.
പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായിക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു.
ഇവിടെ ഒരു കാര്യം കാണുന്നുണ്ട്. ഒന്നാമത് ഞാൻ പറഞ്ഞു, ആത്മാവിലുള്ള ജീവിതത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുക, രണ്ടാമത് ലൈഫ് ഇൻ ദ സ്പിരിറ്റ്. രണ്ടാമത് ഞാൻ പറഞ്ഞത്, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകാം, വർഷിപ്പിംഗ് ജീസസ്. ദൈവത്തിന്റെ മഹത്വം കണ്ടവന് ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആരാധിക്കാതിരിക്കാൻ കഴിയത്തില്ലെന്ന്. ഞാൻ ചോദിക്കട്ടെ ഇടയ്ക്കൊരു ചോദ്യം, നമ്മുടെ ആരാധന, ഞാൻ സൺഡേ ആരാധനയിൽ ഉദ്ദേശിച്ച്, ഡള്ളായി പോയോ? യാത്രകൾ കൊണ്ടും പല പല കാര്യങ്ങൾ കൊണ്ടും നമ്മളുടെ ആ നമ്മളുടെ കർത്താവിലുള്ള ജീവൻ കുറഞ്ഞു പോയോ? ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവിനെ പത്മോസിൽ കാത്തിരിക്കുക. കാത്തിരുന്നു കൊണ്ട് ദൈവത്തിന്റെ ഒരു ഗ്ലോറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാ പ്രിയ സൗരം പറഞ്ഞു, ഹി സസ് സോ ദ ഗ്ലോറി ഓഫ് ഗോഡ് ഇൻ വൺ സെക്കൻഡ്. ദൈവം എന്നെ ഒന്ന് കാണിക്കണമേ, വചനത്തിലൂടെ എന്നെ അത് കാണിക്കണമേ. ദൈവം വചനത്തിലൂടെ കാണിക്കുന്നത്, വചനത്തിലൂടെയാ. എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാരെ മടക്കി വരുത്താൻ ദൈവത്തിന് എന്തത്ഭുതം ചെയ്യാറുണ്ട്, ജസ്റ്റ് ആ പാറ അങ്ങ് പൊട്ടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അവൻ ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ തന്നെക്കുറിച്ചുള്ളത് കാണിച്ചിട്ട് മാത്രമാ ദൈവത്തിന്റെ വഴി അതാ. യു ഡു യു വാണ്ട് എൻ എൻകൗണ്ടർ വിത്ത് ഗോഡ്? റീഡ് ദ ബൈബിൾ. ദൈവദിനം വായിക്കുക, ദൈവദിനം വീണ്ടും വീണ്ടും മടുപ്പില്ലാതെ മടുപ്പില്ലാതെ വായിക്കുക, ദൈവദിനം ചിന്തിക്കുക, ദൈവദിനം പ്രസംഗിക്കുക, ദൈവദിനത്തിൽ ആനന്ദിക്കുക. വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ ദൈവവചനത്തിൽ ആനന്ദിക്കുക പ്രിയമുള്ളവരെ. അതിൽ നമ്മൾ പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് പറ, കർത്താവേ എന്നെ ഈ ദൈവവചനത്തിൽ ആനന്ദിപ്പാനായിട്ട് നീ എന്നെ സഹായിക്കണമേ. ഒന്നാമതായി ലൈഫ് ഇൻ ദ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൽ യേശുവിനെ കാണുമ്പോൾ, ഉയരത്തിൽ നാം ജീവിക്കുമ്പോൾ, വി വിൽ സീ ദ ഗ്ലോറി ഓഫ് ഗോഡ് ആൻഡ് വി വിൽ ബിക്കം വർഷിപ്പേഴ്സ്. നമ്മൾ യഥാർത്ഥ ആരാധനക്കാരായി മാറും. ആരാധനയിൽ ഞാൻ പറയാം, ദർ ഇസ് റിഫ്രഷ്മെന്റ്. ആരാധനയിൽ വ്യക്തിപരമായിട്ട് ദൈവത്തെ ആരാധിക്കുക സഹോദര, ഞാൻ നിന്നോട് പറയുന്നു, ദർ ഇസ് റിഫ്രഷ്മെന്റ്. അവിടെയാണ് യഥാർത്ഥ റിഫ്രഷ്മെന്റ് ഉള്ളത്, അവിടെയാണ് യഥാർത്ഥ ജീവൻ ഒഴുകുന്നത്, അവിടെയാണ് നിത്യജീവന്റെ ഉറവയിൽ നാം കുടിക്കുന്നത്. ദൈവത്തെ നാം യഥാർത്ഥത്തിൽ കൂടുതൽ 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 കണ്ടറിയുന്നില്ല എങ്കിൽ നമ്മളൊരു പക്ഷെ ചോദിക്കുന്നില്ലായിരിക്കാം, ബ്രദർ ഞാൻ ബൈബിൾ വായിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, വലിയ പാപങ്ങളൊന്നും ചെയ്യുന്നില്ല, അത്യാവശ്യം സുവിശേഷം പറയുന്നു, സഭയെ സഹായിക്കുന്നു, സഭയിലെ കാര്യങ്ങൾ ചെയ്യുന്നു, ഇതിനപ്പുറം എനിക്കൊന്നുമില്ല. നോ, ദർ ഇസ് ഓൺലി വൺ ആൻസർ, ദർ ഇസ് ഓൺലി വൺ സൊല്യൂഷൻ, ജീസസ് ഈസ് ദ ആൻസർ. ഹല്ലേലൂയ. അവനെ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ, കർത്താവ് യോഹന്നൻ കണ്ടതുപോലെ അടുത്തൊരു തലത്തിൽ കാണുവാൻ എന്നെ സഹായിക്കണമേ. ലൈഫ് ഇൻ ദ സ്പിരിറ്റ് ലോർഡ്, ഞാൻ അതിനെക്കുറിച്ച് ധാരാളം പറഞ്ഞുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ബി എ വർഷിപ്പർ, ദൈവത്തെ ആത്മാവിൽ ആരാധിപ്പാനായിട്ട് കർത്താവെ നീ എന്നെ പഠിപ്പിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവ് എന്നെ സകല സത്യത്തിലും വഴി നടത്തുമ്പോൾ കർത്താവ് നീ എന്നെ സഹായിക്കണമേ. ഇവിടെ ഇതാ മറ്റൊരു കാര്യം കാണുകയാണ്. 4 യോഹന്നാൻ ഉയരങ്ങളോളം ഇവിടെ കയറി വരെ കമപ്പായർന്ന് പറഞ്ഞ് യോഹന്നാൻ മുകളിലേക്ക് എടുത്തപ്പെട്ടപ്പോൾ കണ്ട കാര്യം ഭയങ്കരമാണ്. നമുക്കറിയാം സ്വർഗസിംഹാസനം, സിംഹാസനത്തിൽ ചുറ്റും 24 മൂപ്പന്മാരൊക്കെ കണ്ട് അറക്കപ്പെട്ട കുഞ്ഞാടിന് മുമ്പാകെ വീഴുന്നൊക്കെ കണ്ടപ്പോൾ ഒരു സംഭവം ഉണ്ടായി. എന്താണെന്നറിയോ, ഒരു പുസ്തകം വെച്ചിരിക്കുക, പുസ്തകം വെച്ചിരിക്കുന്നു. അവിടെ സംഭവം വളരെ ക്ലിയർ ആണ്, പക്ഷെ പുസ്തകം തുറക്കുവാനോ നോക്കുവാനോ ആർക്കും കഴിഞ്ഞില്ല. തുറക്കുന്ന പോട്ടെ, തുറക്കുന്ന പിന്നീടല്ലേ, ജസ്റ്റ് ഒന്ന് എന്താണെന്ന് നോക്ക്, അകത്തും പുറത്തും എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, വലിയൊരു സംഭവം ഇവിടെ നടക്കുന്നു, എന്നറിയോ? ഇംഗ്ലീഷിൽ ജോൺ വെപ്റ്റ് ആൻഡ് വെപ്റ്റ് എന്നാ, ചില വെർഷനിൽ ജോൺ ക്രൈഡ് ലൗഡ്ലി, യോഹന്നാൻ ഉറക്ക കരയുക. എന്തിനാ? ഇപ്പൊ സഭയിൽ ഇവിടുന്ന് ഒരാൾ ഉറക്ക കരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുന്ന ചോദിക്കുന്ന ചോദ്യം എന്നറിയോ, ഒന്ന് പറയാമോ? ഇപ്പൊ ഈ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ഒരാൾ ഉറക്ക കരയുകയെന്ന് വിചാരിക്കട്ടെ, നമ്മൾ ചോദിക്കുക എന്താ ചോദിക്കുന്ന അറിയോ? ഒന്ന് പറയാം, ഒന്ന് പറഞ്ഞേ പ്ലീസ്. ഒരാൾ ഉറക്കം കരയുക, നമ്മൾ എന്താ ചോദിക്കുക? എന്താ പ്രശ്നം എന്നാ ചോദിക്കുക? വാട്ട്സ് എ പ്രോബ്ലം? ഒരാൾ ഭയങ്കര ഡള്ളായിട്ടിരിക്കുക, സൗര എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഓഫീസിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അല്ലേ, അല്ലെങ്കിൽ നോട്ടീസ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെ, ഷുഗർ കൂടിയോ? എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ ചോദിക്കുന്നേ. പക്ഷേ സീ ദ പാഷൻ ഫോർ ഗോഡ്സ് കിങ്ഡം, ദൈവത്തിന്റെ ആ രാജ്യത്തെക്കുറിച്ച് അവന്റെ പാഷൻ കണ്ടോ? ഇവനെന്തിനാ കരയുന്നത്? ഞാൻ ചോദിക്കുന്ന യോഹനാൻ എന്തിനാ ഈ കരയുന്നേ? നമ്മളാണ് ചോദിച്ചത് യോഹനാൻ ഇത്ര കിടന്ന് കരയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, നിന്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ട് നടക്കുന്നില്ലേ, പിന്നെന്തിനാ നീ കരയുന്നേ? പക്ഷെ യോഹനോട് പറയാ, അതെ കാരണം എന്നാണെന്നറിയോ? പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായിട്ട് ആരെയും കാണാഞ്ഞോണ്ട് ഞാനങ്ങ് കരഞ്ഞതാ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. മറിയത്തോട് ദൈവം ചോദിച്ചു മക്കളുടെ കാര്യത്തിൽ, നീ എന്തിനാ കരയുന്നത്? വൈ ആർ യു ക്രൈങ്? നമ്മുടെ പ്രാർത്ഥനയിൽ ഒത്തിരി കരച്ചിലുണ്ട്, അതിനായിട്ട് സ്തോത്രം. പക്ഷെ ചോദ്യം ഇതാണ്, വൈ ആർ യു ക്രൈങ്? ദൈവത്തിന് കേൾക്കേണ്ടത്, കർത്താവ് ഞാൻ കരയുന്നത് ദൈവരാജ്യത്തിൻ്റെ ആ കാര്യങ്ങൾ ഓർത്തിട്ടാ. ആത്മാക്കൾ നഷ്ടമായി നിത്യ നരകത്തിലേക്ക് പോകുമ്പോഴാ. കഴിഞ്ഞ ദിവസം അവിടെ ഗുജറാത്തിൽ പോയപ്പോൾ സമയത്ത് ഒരു സ്റ്റേഷനിൽ നിന്നപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ആദ്യമായിട്ട് കാണുന്നത്, ആയിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ വന്നും പോയി വന്നും പോയി ഒരു സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നു. എൻ്റെ മനസ്സിൽ ചോദ്യം ചെയ്ത്, ഇവരെല്ലാം എവിടോട്ട് പോവുക? ഇവരെല്ലാം എവിടോട്ട് പോവുക? എൻ്റെ മനസ്സിൽ അവിടെ നിന്നിപ്പോൾ ചോദ്യം ചെയ്താ, വേർ ഓൾ ദീസ് പീപ്പിൾ ആർ ഹെഡിങ് ടു? ഞാൻ പറയാം, എൻ്റെ ഹൃദയത്തിലുണ്ടായ ചിന്ത ഇതാണ്, ദേ ഓൾ ആർ ഹെഡിങ് ടു ഹെൽ. നരകത്തിലേക്ക് അത്രേ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഡു വി ഹാവ് എ പാഷൻ ഫോർ ഗോഡ്സ് കിങ്ഡം? കർത്താവിനെക്കുറിച്ചും കർത്താവിൻ്റെ രാജ്യത്തെക്കുറിച്ചും ഒരു എരിവ് നമ്മളെ ഭരിക്കുന്നുണ്ടോ? ഒരുപക്ഷെ 10 വർഷമായിരിക്കാം, 12 വർഷമായിരിക്കാം, 15 വർഷമായിരിക്കാം, ഇപ്പോഴും നമ്മൾ നമ്മുടെ മക്കളുടെ അഡ്മിഷനെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും, ദൈവമേ ബാംഗ്ലൂർ സിറ്റിയിൽ വന്നിട്ട് എനിക്കൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ല എന്നോ ഓർത്ത് കരയുന്നൊരു വ്യക്തിയാണോ നിങ്ങൾ? ഒരുപക്ഷെ ഒരു ന്യൂനപക്ഷമായിരിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, കരച്ചിൽ അവസാനിപ്പിക്കുക. ഡോണ്ട് സ്റ്റോപ്പ് ക്രൈങ് ബിഫോർ ദ ലോർഡ്. ദൈവത്തിന് ആ കരച്ചിൽ വേണ്ട, ദൈവം തന്നേക്കാം. ഞാൻ ഏറ്റവും കൂടുതൽ സഭയിൽ ഭയപ്പെടുന്ന ആൾക്കാർ ആരാന്ന് പറയാം, ബ്രദർ ഹൗ ആർ യു? ഐ ആം ഓക്കെ ബ്രദർ, ഐ ആം ഫൈൻ. ഹൃദയത്തിലൂടെ വാള് പോവുക, ഹി ഈസ് ഗെറ്റിംഗ് ലോസ്റ്റ്. ഐ ആം ഓക്കെ ബ്രദർ, എനിക്കെല്ലാം നന്നായിരിക്കുന്നു. ചില ആളുകളെ നാളുകൾ കാണുമ്പോഴെല്ലാം പറഞ്ഞ്, എവറിത്തിങ് ഈസ് ഫൈൻ ബ്രദർ, ബൈബിൾ റീഡിംഗ് ഈസ് സോ ഫൈൻ, പ്രയർ ഈസ് സോ ഫൈൻ, ആൻഡ് എവറിത്തിങ് ഈസ് ഗോയിങ് ഓൺ വെൽ ആൻഡ് ഗുഡ്, സംതിങ് ഈസ് റോങ്. പ്രിയ സഹോദരങ്ങളെ, എന്നാൽ ഒരു ദൈവഭക്തന്റെ മനസ്സിൽ അവന്റെ ഹൃദയത്തിൽ ചിന്തയുണ്ടായിരിക്കും, കർത്താവെ ഒന്ന് അവന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്തിന് കാത്തുകൊണ്ട് ആത്മാ ഉള്ളിൽ ഞരങ്ങുക, വരുവാനിരിക്കുന്ന പ്രത്യാശ അവനെ ഭരിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രീതിയമാർഗ, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയുക, പ്രീതിയമാർഗ കേട്ട ഒരു മലയാളി സഹോദരി ഉണ്ടായിരുന്നു. അവളുടെ ഭർത്താവ് കണ്ടക്കാരനാ. അവള് നമ്മളെ നിരന്തരമായിട്ട് നമ്മുടെ സഹോദരങ്ങളെ ബെല്ലാരിയിലൂടെയൊക്കെ വിളിക്കുകയും നിങ്ങളുടെ പ്രീതിയമാർഗ ഞങ്ങൾ കേൾക്കുകയും ഞങ്ങൾ ഒത്തിരി ബ്ലസ്ഡ് ആയെന്നൊക്കെ പറയുന്ന ഒരു കുടുംബമായിരുന്നു. കഴിഞ്ഞ മാസം അവൾ മരിച്ചുപോയി. ഒരു പ്രത്യേക രോഗത്തിൽ അനേക നാളുകൾ ഹോസ്പിറ്റലിൽ കിടന്ന് ആ സഹോദരൻ നമ്മളെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് മലയാളം വായിക്കാൻ അറിയത്തില്ല. പക്ഷേ ഒരു കാര്യം സംഭവിച്ചു, ഇവള് ആ ഐസിയുൽ കിടന്ന സമയത്ത് ഇടയ്ക്ക് ബോധം വരുമായിരുന്നു. സിവിയർ ന്യൂമോണിയ ആയിട്ടാണ് മരിച്ചത്. ബോധം വന്ന സമയത്ത് എന്തോ മലയാളത്തിൽ ഒരു പേപ്പറെ കുറിച്ചു വെക്കുമായിരുന്നു. അപ്പോൾ ഈ സഹോദരൻ കൊങ്കിണി, മലയാളം അറിയാമെങ്കിലും കൊങ്കിണി ഭാഷക്കാരനായതുകൊണ്ട് മനസ്സിലായില്ല. അതെ, കയ്യിൽ ചുരുട്ടി പിടിച്ച പേപ്പർ അദ്ദേഹം പോക്കറ്റിലിട്ടു. ചില ദിവസങ്ങൾ ഫ്യൂണറൽ എല്ലാം കഴിഞ്ഞ ശേഷം അദ്ദേഹം ഒരു മലയാളി സഹോദരനോട് ചോദിച്ചു, ഇതൊന്ന് വായിക്കാമോ, ഇതെന്താ എഴുതിയിരിക്കുന്നേ? പ്രിയ സഹോദരങ്ങളെ, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിട്ട് പറയുകയാണ്, അവരെഴുതിയ കാര്യങ്ങൾ ഒന്ന്, ഒന്നാമത്തെ പോയിന്റ് നമ്പർ 1, കാഹളനാദം കേൾക്കുന്നുണ്ട്, ഹല്ലേലൂയ. പോയിന്റ് നമ്പർ 2, എന്തു വന്നാലും ദൈവത്തെയും ദൈവജനത്തെയും വിട്ടുകളയരുത്. പോയിന്റ് നമ്പർ 3, നമുക്കിവിടെ സ്വന്തം വീടില്ല, വാടക വീടാ, സ്വർഗത്തിൽ സ്വന്തമായൊരു വീടുണ്ട്, ഹല്ലേലൂയ. ഐ വാസ് സോ ഹാപ്പി. വാട്ട് എ ബ്ലെസ്ഡ് എൻഡ്, വാട്ട് എ ബ്ലെസ്ഡ് ഹോപ്പ്. പ്രിയ സഹോദരങ്ങളെ, നമ്മളായിരുന്നെങ്കിൽ, ഞാൻ ചിന്തിച്ചു, ഞാനായിരുന്നു എന്താ എഴുതി കൊടുക്കുക? ഞാൻ പറയുന്നു, ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ അതിൻ്റെ അവസാനം നല്ലത്. ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ ഞാൻ എങ്ങനെ തുടങ്ങിയ ദൈവം ചോദിക്കത്തില്ല, ഞാൻ എങ്ങനെയാണ് അവസാനിപ്പിച്ചത്. എൻ്റെ എന്നുമുള്ള പ്രാർത്ഥന ഞാൻ സഭയോട് വീണ്ടും പറയുകയാണ്, കർത്താവേ, റിലീജിയൻ്റെ ഒരു അംശം പോലും എന്നിൽ വരാതെ നിന്നെ അവസാനം വരെ സൂക്ഷിക്കണമേ. ദൈവസ്നേഹത്തിലല്ലാതെ ഹല്ലേലൂയ പറയാനോ, ദൈവസ്നേഹത്തിലല്ലാതെ ആരാധിക്കാനോ, പരിശുദ്ധാത്മാവിൽ കണ്ണു നിറയാതെ പാടാനോ, കർത്താവെ നിന്നെ കൈവിട്ട് കളയരുതേ. കർത്താവിൻ്റെ ക്രൂശിനെക്കുറിച്ചുള്ള അതെ ഇപ്പോൾ നടന്ന ഈ നിമിഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വേണ്ടി ക്രിസ്തു ചൂട് ചോര ചിന്തി മരിച്ചു എന്നുള്ള ആ പ്രത്യാശയിലല്ലാതെ ഞാൻ ജീവിക്കുന്നെങ്കിൽ, ലോർഡ് കോൾ മീ ലോർഡ്, ദർ ഇസ് നോ പോയിന്റ് ഇൻ ലിവിംഗ് ഇൻ ദിസ് എർത്ത്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറയാം, ദൈവനത്തിൻ്റെ മാറ്റമില്ലാത്ത വാദം ഞാൻ പറയുന്നു, വൈ വി ആർ ക്രൈങ്? പുസ്തകം തുറന്നു നോക്കാനെങ്കിലും തുറന്നു വായിപ്പാനെങ്കിലും ആരെയും കാണാഞ്ഞത് കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. ഐ വാസ് ടച്ച്ഡ് ബൈ ദാറ്റ് വേർഡ്. ഞാൻ ചോദിക്കുക, ഞാൻ എന്തിനെ ഓർത്ത കരയുന്നേ? ഞാൻ എന്തിനെ ഓർത്താ ഞാൻ ഭാരപ്പെടുന്നത്? ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു, മറുപടിയുണ്ട്. യോഹന്നാനെ നീ കരയണ്ട, യോഹന്നാനെ, ഇവിടെ ഇരിക്കുന്ന ജോൺ, യോഹന്നാൻ നീ കരയേണ്ട ആവശ്യമില്ല. നീ പലതിനെ ഓർത്ത് ഒരുപക്ഷെ കരയുന്നുണ്ടാകും. ദൈവരാജ്യം എങ്ങനെ മുമ്പോട്ട് പോകും? ഈ അവസ്ഥയിൽ എങ്ങനെ ഒരു ദൈവപ്രവൃത്തി നടക്കും? കർത്താവ്, എല്ലായിടത്തും ടഫായിട്ടുള്ള സിറ്റുവേഷൻസാ, എല്ലായിടത്തും ഒത്തിരി പ്രതികൂലങ്ങളാണെന്നൊക്കെ പറയുന്ന വ്യക്തി ജീവിതങ്ങൾ ഉണ്ടായിരിക്കും. എനിക്ക് സുവിശേഷം പറയണമെന്നുണ്ട്, എനിക്ക് സാക്ഷിയാകണമെന്നുണ്ട്, സാധിക്കുന്നില്ല. ഹൂ വിൽ ഓപ്പൺ ദ സ്ക്രോൾ? മറുപടിയുണ്ട്, കരയണ്ട. യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ പേരുമായവൻ പുസ്തകവും അതിന്റെ മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചതോർ ദൈവത്തിന് നന്ദി പറയാം. ഹാലലൂയ്യ ഹാലലൂയ്യ. സ്വർഗത്തിൽ ആരും തുറക്കാനില്ലായിരുന്നു, സ്വർഗ ഭൂമിയിൽ ആരുമില്ലായിരുന്നു, ഭൂമിക്ക് കീഴിൽ ആരുമില്ലായിരുന്നു. എന്നാൽ ബൈബിൾ പറയുകയാണ് യഹൂദ ലയൺ ഓഫ് ദ ട്രൈബ് ഓഫ് ജൂഡ, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ പേരുമായവൻ പുസ്തകവും അതിന്റെ മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, പാഷൻ ഫോർ ഗോഡ്സ് കിങ്ഡം. ഞാൻ പറയാം, ഒന്നാമതായി എ ലൈഫ് ഇൻ ദ ഹോളി സ്പിരിറ്റ്, നോ നീഡ് ഓഫ് സാച്ചുറേഷൻ. രണ്ടാമതായി വർഷിപ്പിംഗ് ഗോഡ് ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്, ദൈവത്തിന്റെ മഹിമ കണ്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. മൂന്നാമതായി ദ പാഷൻ ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിനായിട്ടുള്ളൊരു പാഷൻ നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിച്ചുകൊണ്ടേയിരിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിൽ എന്തുമായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, ദൈവം നിങ്ങൾക്ക് ബേഡൻ എന്തായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, കർത്താവ് എന്നെ സഹായിക്കണമേ, എൻ്റെ ഉള്ളിൽ ആ ഭാരം നീ പകരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ഭാരം നമ്മുടെ ഉള്ളിൽ പകരും. വീണ്ടും നമുക്ക് വായിക്കാം ദ ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 10:8-9.
ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം പിന്നെയും എന്നോട് സംസാരിച്ചു, നീ ചെന്ന് സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക എന്ന് കൽപ്പിച്ചു. ഞാൻ ദൂതന്റെ അടുക്കൽ ചെന്ന് ആ ചെറു പുസ്തകം തരുവാൻ പറഞ്ഞു. അവൻ എന്നോട്, നീ ഇത് വാങ്ങി തിന്നുക, അത് നിന്റെ വയറ്റിനെ കയ്പ്പിക്കും, എങ്കിലും വായിൽ തേൻ പോലെ മധുരിക്കും എന്ന് പറഞ്ഞു.
ഇത് നമ്മൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെ? എസ്കെയിൽ കണ്ടിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്തോ, മനുഷ്യപുത്ര നീ എന്ത് ചെയ്യാ, ഇവൻ വിശന്ന് കറങ്ങിയിരിക്കുകയായിരിക്കും, ആ ചുരുള് തിന്നാൻ പറയാ. ഓക്കെ, സ്പിരിച്വൽ മീനിങ് ഉണ്ട്. ഇവൻ ചുരുള് തിന്നപ്പോ ഉണ്ടല്ലോ വായിക്കകത്ത് നല്ല മധുരം. നമ്മൾ പറഞ്ഞ ഐസ്ക്രീം കഴിക്കുന്നതല്ല അല്ലേ, ശരിയല്ലേ? ചുരുള് തിന്നുമ്പോ ഐസ്ക്രീം കഴിക്കുന്നതല്ലേ? പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ എന്നറിയോ, വയറ് കഴിച്ചുപോയി എന്ന് പറഞ്ഞാൽ. ഈ മെഡിറ്റേഷൻ്റെ സമയത്ത് നമുക്ക് കിട്ടുന്ന വെളിപ്പാടും കർത്താവിനെ പ്രതി ക്രൂശെടുക്കുന്നതൊക്കെ എന്നെ രസമെന്നറിയോ വെളിപ്പാട് കിട്ടാൻ. പക്ഷെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കഴിക്കുന്ന അനുഭവം ഉണ്ടാവും. പ്രൈസ് ദ ലോർഡ്. അവിടെ നമ്മൾ പറഞ്ഞതറിയോ, ഇപ്പൊ കർത്താവ് ഞങ്ങൾ പുറത്തോട്ടൊന്നും പോകുന്നില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ദൈവത്തെ എന്ത് ചെയ്യാം, അങ്ങ് ഈ വാ തന്നെ കഴിച്ചു എന്നെ പറഞ്ഞേ മധുരിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, ആർ വി ഈറ്റിംഗ് ഗോഡ്സ് വേർഡ്? നമ്മൾ ദൈവദിനം എന്താ പറയുന്നത് പച്ച മലയാളത്തിൽ, ദൈവദിനം ഭക്ഷിക്കുന്നുണ്ടോ, പോട്ടെ കഴിക്കുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ എത്ര ബൈബിൾ ഉണ്ട് പെട്ടെന്ന് പറയാമോ? എനിക്കറിയാം നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല, കാരണം എണ്ണമില്ലാത്ത നമ്പർ ഓഫ് ബൈബിൾ നിങ്ങളുടെ വീട്ടിലുണ്ട്. NKJV ഉണ്ട്, KJV ഉണ്ട്, NCV ഉണ്ട്. ഇപ്പൊ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ശുബ്രതറെ പുതിയ വേർഷൻ വല്ലതും വന്നിട്ടുണ്ടോ? അവിടെ ബുക്ക് ഫെയർ നടക്കുന്നുണ്ട്. ബൈബിൾ സ്മഗിൾ ചെയ്യുന്ന കാര്യങ്ങൾ രാജ്യങ്ങളുണ്ട്, അവിടെ ബൈബിൾ ഇല്ല. അവിടെ നടന്നൊരാൾ പറഞ്ഞ സാക്ഷ്യമുണ്ട്, ആൾക്കാർ ഇവരെങ്ങനെയോ ഒരു ഈ രാജ്യത്ത് കടന്നു, കടന്നിട്ട് കുറച്ച് ബോക്സസ് ബൈബിൾ ഉണ്ടായിരുന്നു. ബൈബിൾ ഇവർ സ്മഗിൾ ചെയ്തിട്ട് ഭയങ്കര രഹസ്യമായിട്ട് വേണം കൊടുക്കാൻ. അപ്പൊ സഭയോട് ആൾക്കാരോട് പറഞ്ഞിട്ട് അവരിങ്ങനെ ക്യൂ നിൽക്കുക, ലോങ് ക്യൂവാ. അപ്പൊ ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുണ്ടല്ലോ, ഓരോരുത്തർ വരികയും, കാരണം ബൈബിൾ ഇല്ല, അവരെ ബൈബിൾ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ച് മേടിച്ചോണ്ട് പോവുക, സംഭവം തീരുക. അപ്പം പുറകിൽ ഇങ്ങനെ ക്യൂ നിൽക്കുക, ഇവർ ഈ കൊടുക്കുന്ന പുള്ളിക്കാണെങ്കിൽ ഭയങ്കര വിഷമം. അപ്പം എങ്ങനെ പറയും ബൈബിൾ ഇല്ലെന്ന്, കാരണം ഇല്ല, അവിടെ കിട്ടാനില്ല. അപ്പം അവസാനത്തെ ബോക്സ് തുറന്നു, അവസാനത്തെ ബൈബിളും കൊടുത്തു, തീർന്നു. അപ്പം ബാക്കി ക്യൂ നിൽക്കുക. പുറകിൽ നിന്ന് ഒരാൾ വിളിച്ചു ചോദിച്ചു, ബ്രദർ, ക്യാൻ യു ഗീവ് മീ ദാറ്റ് എംപ്റ്റി ബോക്സ്? കാലിയായ ബൈബിൾ കൊണ്ടുവന്ന ആ ബോക്സ് എനിക്ക് തരാമോ, എനിക്ക് വീട്ടിൽ കൊണ്ടുവന്നാ. ഹൗ യു ആർ ലവിങ് ദ വേർഡ് ഓഫ് ഗോഡ്. ഇത് ചുമ്മാ കിട്ടിയതല്ല കേട്ടോ, നമുക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയതായിരിക്കാം, പക്ഷേ ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് പ്രഷ്യസ്. നാളുകൾ കടന്നു പോകും തോറും ഡോണ്ട് ടേക്ക് ഇറ്റ് ലൈറ്റ്ലി. കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ഫേവർ വേണോ നിനക്ക്? ദൈവത്തിന്റെ ഫേവർ വേണോ? അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിന് മുമ്പിൽ വിറയ്ക്കുന്നവന് എന്നും എന്റെ ഫേവർ ഉണ്ടായിരിക്കും. ദൈവത്തോട് പറയാം, കർത്താവേ, വി ആർ സോറി ലോർഡ്, വി ടേക്സ് ബൈബിൾ ദ വേർഡ് ഓഫ് ഗോഡ് സോ ലൈറ്റ്ലി. കാരണം എത്ര വർഷമായിട്ട് കേൾക്കുക. ഞാൻ ചോദിക്കട്ടെ, ആർ വി ഈറ്റിംഗ് ഗോഡ്സ് വേർഡ്? ഞാൻ റീഡിംഗ് എന്ന് ചോദിക്കത്തില്ല. ചില പറയുന്നത് എനിക്ക് വായിച്ചിട്ട് പതിരെ ഒന്നും അങ്ങോട്ടും കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞത് കിട്ടുന്നോ ഇല്ലയോ എന്നുള്ളതല്ല. ഒരു ദിവസം ചോദിച്ചു, ഇൻ എ വീക്ക് ഹൗ മെനി ടൈംസ് വി ഹാവ് മീൽ? എത്ര സമയം നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്? ഒരെണ്ണമില്ലാത്ത സംഖ്യ ആയിരിക്കുമേ. നോർമലി പറഞ്ഞ 21 times. ഇപ്പൊ സഭയിലുള്ളവർ പറയുന്നത് ഞായറാഴ്ച 10:00 to 11:30 സമയത്ത് 21 meals ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു പാഴ്സലായിട്ട് തരണം. അപ്പൊ ഇവിടെ വരുന്ന പ്രീച്ചൂട് ഫുഡാണ്, കാരണം അവർ കഴിച്ച പ്രീച്ചൂട് എന്ന് പറയും. അത് കൊണ്ടുവന്ന് പാഴ്സലാക്കി എന്ത് ചെയ്യുക, ഒരു 2 sessions എന്ത് ചെയ്യുക, കൊടുക്കുക. കാരണം നെക്സ്റ്റ് 21 meals ഞങ്ങൾക്ക് കഴിക്കാൻ പോകുന്ന ബൈബിൾ വായിക്കാൻ പോകുന്നു. യോഹനോട് പറയും, യോഹനാനെ ഈറ്റ് ദറ്റ് വേർഡ്, നീ ആ ബൈബിൾ ഒന്ന് വായിച്ചേ, അതിനോ നോട്ട് വായിക്കുക, നീ ഒന്ന് കഴിച്ചേ. ഞാൻ പറഞ്ഞ സഹോദരങ്ങളെ, ബൈബിളിലൂടെ തിരുവചനത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് ഒരു കാര്യം അറിയാം, അത് നമ്മൾ അല്ലെങ്കിലൊക്കെ പറയുമെങ്കിൽ ഇച്ചിരി കഴിക്കുന്ന അനുഭവമൊക്കെ ഉണ്ട് ഇല്ലേ, കഴിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്, അത് ഇതിൻ്റെ ഒരു ഭാഗമാ, അതിതിൻ്റെ ഒരു ഭാഗമാ. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അതെ, കർത്താവിൻ്റെ വചനമായത്, ദിസ് ഈസ് ഗോഡ്സ് വേർഡ്, ദൈവത്തിൻ്റെ വചനമായത്, ഇത് ദൈവത്തിൻ്റെ വചനമാണ്, ഇത് നമ്മൾ 100 രൂപയ്ക്ക് മേടിച്ചെങ്കിലും ദിസ് ഈസ് ഗോഡ്സ് വേർഡ്, ഇത് സ്വർഗത്തിൽ നിന്ന് ദൈവം കൊണ്ടുവന്ന വചനമാ. മോശയ്ക്ക് ആ കാര്യം എഴുതി കൊടുത്തപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, അത് ഈ ഫിലിമൊക്കെ എടുത്തവർ ഒരു പാറ വെട്ടി വെച്ചിരിക്കുന്നു, അതേ കൂടി ഇങ്ങനെ ലൈറ്റ് വന്നിട്ട് ലൈറ്റിനിങ് പോലെ ഇങ്ങനെ എഴുതി 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 പോകുന്നതായിട്ടാണ് കാണുന്നത്. മോശ വിറച്ചു പോയി കാണും അങ്ങനെയാണെങ്കിൽ. പക്ഷെ നമ്മുടെ ഉള്ളിൽ ലൈറ്റ് കൊണ്ടൊന്നുമല്ല, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തെ പേജിലും പുറത്തെ പേജിലും എഴുതി വെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. ഹല്ലേലൂയ. ദൈവവചനം ആരെങ്കിലും വായിക്കുന്നില്ലയോ, ധ്യാനിക്കുന്നില്ലയോ? റിപ്പൻറ്റ്, വീണുകിടന്ന് ദൈവത്തിന് മുമ്പിൽ കരയുക, കർത്താവേ ഞങ്ങളോട് നീ കരുണ കാണിക്കണമേ, കൂടുതൽ ലഭിച്ചവനോട് കൂടുതൽ ആവശ്യപ്പെടും. ആരോഗ്യ സാച്ചുറേഷൻ പോയിന്റ് ഞാൻ പറയാം, ഈറ്റ് ഗോഡ്സ് വേർഡ്. ദൈവത്തിനെ നീ കഴിക്കുക, നിന്റെ വായ മധുരമുള്ളതായിരിക്കും സ്തോത്രം, വയറ് കഴിപ്പിക്കുന്ന അനുഭവം ഉണ്ടാകും. ദൈവത്തോട് പറഞ്ഞിട്ട് കർത്താവേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവമായിട്ടൊരു എൻകൗണ്ടർ ആവശ്യമാണ്, കർത്താവേ എന്നെ നീ സഹായിക്കണമേ, നിന്റെ വചനം എൻ്റെ കാലുകളുടെ വിളക്കും എൻ്റെ പാതയുടെ പ്രകാശവുമാണ്. ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വെളിപ്പാട് 7:13 വാക്യം, അവിടെ ഒരു കൂട്ടം ആൾക്കാർ വന്ന് നിൽക്കുന്ന യോഹനൻ കാണുക, അതോ
മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് വെള്ളനീലേങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു.
അടുത്തൊരു ചോദ്യം കേട്ടോ,
യജമാനൻ അറിയുമെന്ന്
നമുക്ക് ആ ചോദ്യം. ഒരു കൂട്ടം ആൾക്കാര്, സഭക്കാരാ കേട്ടോ, അന്നൊക്കെ ഇത്രക്ക് ഇത്ര ആൾക്കാരേ ഉള്ളൂ, സഭക്കാര് എന്ത് ചെയ്യാ, വെള്ള കുരുത്തോലയൊക്കെ വീശി എന്ത് ചെയ്യാ, ഇങ്ങനെ ഭയങ്കര പാട്ടും ഭയങ്കര കല്ലേലിയും ഒക്കെ പറയുന്ന സമയത്ത് മൂപ്പന്മാരിലെടുത്ത് യോഹനാനോട് ചോദ്യം ചോദിക്കും, യോഹനാനെ ഈ അല്ലേലിയെ പറയുന്ന ഈ കൈ വെക്കുന്ന ആരാ, നമ്മളാണെ പറഞ്ഞനെ അതോ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഉള്ളവരും കുറച്ച് ആൾക്കാരൊക്കെ നമ്മളോട് ചോദിക്കുക, ഇവരാരാ, നമ്മൾ പറയും ഇതോ ഇത് മറ്റേ സാൻബേർ, പിന്നെ അലക്സ് പിന്നെ അതുപോലെ ബിനീഷ്, അതുപോലെ പിന്നെ നമ്മുടെ സഭയിലുള്ള ആൾക്കാരെ, പിന്നെ എഫേസോസിലെ ആൾക്കാര്. പുള്ളി ഒന്നും പറഞ്ഞില്ല, പുള്ളി പറഞ്ഞു കർത്താവേ യജമാനൻ അറിയുമല്ലോ. ഹല്ലേലൂയ, ദാറ്റ് ഈസ് സ്പിരിച്വൽ ഗ്രോത്ത്. യജമാനൻ അറിയുമല്ലോ കർത്താവെ. വെൻ യു ഗോ ടു ഗോഡ്സ് പ്രസൻസ്, ഇഫ് ഗോഡ്സ് ആസ്ക് സംതിങ്, ഞങ്ങൾ സ്നേഹത്തിലൊരു കാര്യം പറയാം, സേ ലോർഡ് യു നോ, നിനക്കറിയാം, നിനക്കെല്ലാം അറിയാം. 2-3 അധ്യായങ്ങളിൽ എല്ലാ സഭയ്ക്കും ദൂത് എഴുതിയപ്പം കർത്താവ് തുടങ്ങി എന്നറിയോ, ഐ നോ. എഫേസസിലെ സഭയുടെ ദൂതനോട് പറഞ്ഞു, ഐ നോ നീ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നിന്റെ ഫസ്റ്റ് ലവ് വിട്ട് കളഞ്ഞെന്നൊരു കാര്യം എനിക്കറിയാമെന്ന്. എത്ര സീരിയസ് ആയല്ലേ, എനിക്കത് വായിക്കും ഭയം, അവൻ വേറെ തന്നെ ചെയ്തേ, അവൻ്റെ ആദ്യ സ്നേഹം കളഞ്ഞു, സോ സീരിയസ്, വിളക്ക് ഓടിച്ചോളെ എന്ന് പറഞ്ഞു, വിളക്ക് നീക്കിക്കളയെന്ന് പറഞ്ഞു. സ്മിറിനോട് പറഞ്ഞു, ഇടാ ഒത്തിരി കഷ്ടമൊക്കെ ഉണ്ടല്ലേ, എനിക്കറിയാം, എനിക്കറിയാം. പെർഗമോസിനോട് പറഞ്ഞു, നീ കൂട്ടാൻ വെച്ചിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, സാത്താൻ്റെ സിംഹാസനമുള്ള സ്ഥലമാണ്, അന്തിപാസിനെ കൊന്ന സ്ഥലമാണ്, എനിക്കറിയാം. തൊയ്തരോടും പറഞ്ഞു, എനിക്കറിയാം. സതീശനോട് പറഞ്ഞു, ജീവനുള്ള പേരുണ്ടെങ്കിൽ എനിക്കറിയാം, നീ മരിച്ചവനാകുന്നു. ഫിലാദെൽഫിയനോട് പറഞ്ഞു, നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിൽ നീ എൻ്റെ വചനം കാത്തു, എനിക്കറിയാമെന്ന്, എല്ലാം അറിയാം. എല്ലാ സഭയുടെ ഉള്ള ദൂതിനകത്ത് ഐ നോ. ലവോദിക്കനോട് പറഞ്ഞു, എനിക്കറിയാം, നീ ഇതൊക്കെ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്കറിയാം, നീ നഗ്നനാണ്, അരിഷ്ടനാണ്, കുരുടനാണ്, ദരിദ്രനാണ്, പക്ഷെ നിനക്കറിയത്തില്ല. വെൻ യു ഗോ ടു ഗോഡ്സ് പ്രസൻസ്, അക്നോളജ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ആ അറിവ്, ദൈവത്തിൻ്റെ ഉന്നതകരമായിരിക്കുന്ന ആ ജ്ഞാനം, ദൈവത്തിൻ്റെ ഉന്നതകരമായിരിക്കുന്ന ആ ഒരു ഞാൻ പറയുന്ന വിസ്ഡം, അതിൻ്റെ മുമ്പിൽ നമ്മൾ പറയണം. പത്രോസിനോട് ചോദിച്ചു, യോഹന്നാനെ മകനെ ശിമോനെ നീ ഇവയെക്കാളെല്ലാം അധികമായി എന്നെ, അവൻ പറഞ്ഞു ആ കർത്താവെ ഞാൻ സ്നേഹിക്കും എന്നൊക്കെ പറഞ്ഞു. അവസാനം 3-ാമത്തെ ചോദ്യത്തിന് മുന്നിൽ അവനൊരു കാര്യം പറഞ്ഞു, കർത്താവേ ഞാൻ ഇനിയും കൂടുതൽ സ്നേഹിക്കുന്നു പറഞ്ഞാലും ഇല്ലെങ്കിലും നിനക്കറിയാം. ഹല്ലേലൂയ, യു നോ, ദിസ് ഈസ് ക്രിസ്ത്യൻ ലൈഫ്. When you go to God's presence, there is no need to much explanation of all things. ദൈവത്തിന് അറിയാം, ദൈവത്തിനെല്ലാം അറിയാം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ദൈവത്തിൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ അരികിൽ ദിവസവും ചെന്നിട്ട് ദൈവമേ നീ എല്ലാം അറിയുന്നുവെന്ന് പറയുന്നൊരു ഭക്തൻ, അവനാണ് യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെട്ടൻ. God, you know my shortcomings. You know my You know what is happening in my office. You know what is in my, what are the problems in my ministry. Kartave, nine, vinne, kartave, ente veetil thamasikkunnavarkku polum ariyatha, ente hrudayathinte chintakale, nee ariyunnavana kartave. യോഹന്നാൻ പറഞ്ഞ മറുപടി ഇതാണ്, യജമാനനെ അവിടുന്ന് അറിയുമല്ലോ എന്ന് പറഞ്ഞതിന് അവർ പറഞ്ഞത്, ഇവരെവിടുന്ന് വന്നവരാന്നറിയ, ഇവര് മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കികൾ അലക്കി വെളുപ്പിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവർ സിംഹാസനത്തിന് മുമ്പിലിരുന്ന് രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിരിക്കുന്നവൻ അവന്റെ കൂടാരമായിരിക്കും, അവർക്കിനിയും വെയിലും ചൂടും ഒന്നുമില്ല. സിംഹാസനത്തിന് മധ്യമുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. വിൻ യു ഗോ ടു ഗോഡ്സ് പ്രസൻസ്. ഞാൻ ചോദിക്കട്ടെ, ഇച്ചിരി ആത്മാവിൽ വളർന്ന സഹോദരങ്ങളെ, നമുക്കൊന്ന് ദൈവസന്നിധിയിൽ ഇനി ചെല്ലുമ്പോൾ ഇച്ചിരിയൊന്നും മിണ്ടാതിരുന്നാലോ? നമ്മൾ നമ്മുടെ പ്രോജക്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെന്ന് കർത്താവെ അതാണ് ഇതാണ് അവസാനം പ്രാർത്ഥനാ സമയം ഒന്നോട്ട് പത്ത് തൊട്ട് പത്തേമുക്കാൽ വരെയായിരുന്നു, നമ്മൾ സംസാരിച്ചിട്ട് സമയം കിട്ടുന്നില്ല. അപ്പൊ ദൈവത്തോട് പറഞ്ഞ, കർത്താവ് പ്രാർത്ഥനാ സമയം കിട്ടുന്നില്ല, കാരണം നമ്മൾ എല്ലാ ദിവസവും പറഞ്ഞു 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 പറഞ്ഞ് ഇത് തീരുന്നുമില്ല. ദൈവത്തോട് പറയാം, കർത്താവേ ഞങ്ങൾ പറയാം, ഞങ്ങളുടെ ഹൃദയം ഞങ്ങൾ പങ്കുവയ്ക്കാം, പക്ഷേ നിന്റെ ശബ്ദം, യുവർ വോയിസ് ഇസ് കർത്താവെ, അതാണ് ഞങ്ങളുടെ ബലം. കർത്താവ് നിന്റെ ശബ്ദമാണ് ഞങ്ങളുടെ ബലം, അതാണ് ഞങ്ങളെ കേൾപ്പിക്കേണ്ടത്, അതാണ് ഞങ്ങളുടെ യഥാർത്ഥത്തിലുള്ള നീഡ്. ഞാൻ പറയാം, ആ സഹോദരനുള്ള ഉത്തരം മാത്രമല്ല, അനേകരുള്ള ഉത്തരം പൂർത്തിയാകുന്നില്ലെങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാം. ഒന്നാമതായി, ആത്മാവിൽ ഉയർത്തപ്പെടുക, ആത്മാവിനാൽ നയിക്കപ്പെടുക. രണ്ടാമതായി, സീ എ ന്യൂ വിഷൻ ആൻഡ് ഗ്ലോറി ഓഫ് ഗോഡ് ആൻഡ് വർഷിപ്പ് ദ ലോർഡ് ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്. ആത്മാവിൽ അവനെ ആരാധിക്കുക. മൂന്നാമതായി, ദേർ മസ്റ്റ് ബി പാഷൻ ഫോർ ഗോഡ് ആൻഡ് ഗോഡ്സ് കിങ്ഡം. ദൈവം ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പാഷനാൽ എന്നെ നിറയ്ക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. നാലാമതായി, ഈറ്റ് ഗോഡ്സ് വേർഡ്, ദൈവത്തിൻ്റെ വചനത്തെ ഭക്ഷിച്ചു തുടങ്ങുക. അഞ്ചാമതായി, അക്നോളജ് ആൻഡ് സറണ്ടർ ബിഫോർ ദ ലോർഡ്. ദൈവമേ എല്ലാം നീ അറിയുന്നു, നിന്റെ കരങ്ങളിലേക്ക് എന്നെ ഞാൻ സമർപ്പിക്കുക. ആരു ഡിസ്കറേജ്ഡ് പറയണ്ട, മറുപടി പറയണ്ട. ആർ യു ലോൺലി? ആർ യു ബോർഡ് വിത്ത് ക്രിസ്ത്യൻ ലൈഫ്? ചില ആൾക്കാർ പറയുന്ന, ബ്രദറെ ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ തുടങ്ങി, പ്രവർത്തിക്കാനൊക്കെ തുടങ്ങി, പക്ഷേ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല, അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഞങ്ങളൊരു ഒരു സ്ട്രീമിൽ അങ്ങ് പോകാൻ ആഗ്രഹിക്കുക. അങ്ങനെയൊക്കെ അങ്ങ് പോട്ടെന്നേ, എങ്ങനെയെങ്കിലുമൊക്കെ സ്വർഗത്തിൽ ചെന്നാൽ മതി, ഇനിയും ഒത്തിരി പ്രശ്നങ്ങൾ വേറെ പലതും കാര്യങ്ങൾ ചെയ്ത് എന്തിനാണ് നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒരു സ്റ്റോറി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരിക്കലൊരു അമ്മ ആ കുട്ടിയെ, ഒരു തൻ്റെ കുട്ടിയെ പിയാനോ പഠിപ്പിക്കാൻ പറ്റും. പിയാനോ സാറ് പറയുന്നൊന്നും ഇവന് പിടികിട്ടുന്നില്ല. ഇവൻ അവിടെ ഇവിടെയൊക്കെ, നമുക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ഞെക്കി ആ പാടെ പ്രശ്ന. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം ഇവൻ പിയാനോ പഠിക്കണോ. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ അങ്ങ് മുന്നേറുന്നില്ല. അങ്ങനെ ഇവൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഇവനെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരുടെ സിറ്റിയിൽ ഒരു വലിയ കൺസേർട്ട്, മ്യൂസിക്കൽ കൺസേർട്ട് നടക്കുക. അവിടുത്തെ രാജ്യത്തെ ഏറ്റവും വലിയ പിയാനോ വായനക്കാരൻ വന്ന് ഒരു പ്രോഗ്രാം നടത്തുക. അപ്പൊ അമ്മ ഓർത്തു, ഇവനെ അതിന് കൊണ്ടുപോയാൽ അവനൊരു ഉഷാറ് കയറിയിട്ട് എന്ത് ചെയ്യും, ഇയാളെപ്പോലെ ആകണമെന്നൊരു ചിന്തയൊക്കെ ഉണ്ടാവില്ലെന്ന് വിചാരിച്ച് അമ്മ മോനെ വാട എന്ന് പറഞ്ഞ് ടിക്കറ്റൊക്കെ എടുത്ത് ഓഡിറ്റോറിയത്തിൽ നിറച്ച ആൾക്കാരാണ്, ഓഡിറ്റോറിയത്തിൽ നിറച്ച ആൾക്കാരാണ്. അപ്പം അമ്മ മോനോട് ഇരിക്കുന്നു, അമ്മയോട് ഇരിക്കുന്നു. കൊച്ചിനോട് പറഞ്ഞു, മോനെ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചതാ, ഒരു ആൻറ്റിയുണ്ട്, അവരത് ബാക്കിയിരിക്കും, ഞാൻ ഒരു മിനിറ്റ് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ തന്നെ ഇരുന്നോണേ, എങ്ങും പോകല്ലേ, നമുക്ക് ഒത്തിരി അനുഭവം ഉണ്ടല്ലേ. പോയ സമയത്തേക്ക് അവരാ സ്ത്രീയോട് ഹൈ ബൈ പറഞ്ഞ് വന്ന സമയത്തേക്ക് ഇവിടെ ആളില്ല. ഇവർക്ക് ആകെപ്പാടെ പേടിയാ. ഇവൻ ചെയ്തെന്നറിയോ, ഇവൻ ഈ അമ്മ അങ്ങോട്ട് പോയ സമയത്ത് ഇതിലെ സൈഡിൽ കൂടെ കയറി സ്റ്റേജിന്റെ സൈഡിൽ നോ അഡ്മിഷൻ എഴുതിയെടുത്തതിനകത്തോടെ ഒന്ന് നോക്കിയിട്ട് അവൻ അകത്ത് കയറി. അകത്ത് കയറിയതും അമ്മ ആകെപ്പാടെ പരിഭ്രാന്തി ആയതും സ്റ്റേജ് എന്റെ കർട്ടൻസ് ഓപ്പൺ ആയതും ഫ്ലഡ് ലൈറ്റ്സും എല്ലാം കൂടെ വന്നത് ഒറ്റ നിമിഷത്തിലാ. ആൾക്കാർ പ്രശസ്തനായ പിയാനോ വായനക്കാരനെ കാത്തിരിക്കുമ്പോൾ അന്തം വിട്ടുപോയി. കാരണം ഒരു കൊച്ചിയിറക്കൻ ഈ പ്രശസ്തനായ പിയാനോക്കാരൻ്റെ, അയാൾ വരുന്നതിന് മുമ്പ് ഇവിടുന്ന് പി പി ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ കളിച്ചോണ്ടിരിക്കുക. ആൾക്കാർക്ക് ഒരു സമയം ദേഷ്യം വന്നു, ഒരു സമയം ചിരിയും വന്നു. ആ സമയത്ത് അമ്മ അമ്മയുടെ ഉള്ളിക്കൂടെ തീ കത്തുക. ആ സമയത്ത് ആ പ്രശസ്തനായ മാസ്റ്റർ കടന്നു വന്നിട്ട് പറഞ്ഞു, ഡോണ്ട് ക്വിറ്റ്, കീപ് പ്ലേയിങ്, നിർത്തരുത്, നീ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കണം, നിർത്തരുത്. എന്നിട്ട് ഒരു കസേര ഇട്ടിട്ട് ഈ ഇവൻ ഇത് ഈ ട്വിങ്കിൾ ട്വിങ്കിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഈ പ്രശസ്തനായ ഈ പിയാനോ വായനക്കാരൻ ഒരു ഇവൻ്റെ കയ്യിൽ തോളിൽ ആ കൈയിട്ടിട്ട് ആ കൈയും കൊണ്ട് ആ മനോഹരമായിട്ട് അത് വായിക്കും. ഇവനും കൂടെ വായിക്കുന്നു, ഇവനും കൂടെ കൂടി മറ്റേ കൈ കൊണ്ട് നിങ്ങൾക്കറിയാം എൻ്റെ ലീഡ്സും കോഡ്സും ഒക്കെ വായിച്ച് മനോഹരമായ ഒരു മ്യൂസിക് അവിടെ നിന്ന് ഉയരുകയാണ്. എന്തോന്നറിയാമോ, പ്രശസ്തനായൊരു മാസ്റ്ററും ഒന്നും അറിയാത്തൊരു കുട്ടിയും കൂടെ ചേർന്ന് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ വായിച്ചപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ആ സ്റ്റേജ്, ആ ഓഡിറ്റോറിയത്തിലിരുന്ന ആൾക്കാർ മുഴുവൻ എഴുന്നേറ്റ് നിന്ന് ഒരു വലിയ മ്യൂസിക്കൽ കൺസേർട്ട് എന്നതുപോലെ കൈയടിച്ച് 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 പ്രോത്സാഹിപ്പിച്ചു. പ്രിയമുള്ളവരെ, എന്താണ് സംഭവിച്ചെന്നറിയാമോ, ഇവനൊന്നും അറിയത്തില്ല, ഇവനൊരു പാവാ, നമ്മൾ പറയത്തില്ലേ ഇവനൊരു ഒരു കഴിവില്ലാത്തവനാ. പക്ഷേ മാസ്റ്റർ വന്ന് ഇവൻ്റെ തോളത്ത് കൈയിട്ടിട്ട് പറയും, എടാ വർക്കെന്ന് പറയുന്നത് നീ ഒറ്റയ്ക്കല്ല, മാസ്റ്ററായ ഞാനും നീയും കൂടെ ചേർന്ന് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. അത് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ മനോഹരമായ മ്യൂസിക്കുകൾ ഉണ്ടാകും, ദൈവനാമ മഹത്വമെടുക്കും. പ്രിയ സൗരങ്ങളിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടായിരിക്കും, ഐ ആം ഗുഡ് ഫോർ നത്തിങ്, എന്നെ കൊണ്ടൊന്നിനും കഴിവില്ല എന്ന്. ഹല്ലേലൂയ, സ്റ്റാർട്ട് പ്ലേയിങ്, ദ മാസ്റ്റർ ഈസ് വെയ്റ്റിംഗ്. അവൻ വന്ന് തൻ്റെ ആണിപ്പാടുള്ള കരം നിന്റെ തോളിലിട്ടുകൊണ്ട് പറയും, ഡോണ്ട് ക്വിറ്റ്, കീപ്പ് ഓൺ പ്ലേയിങ്. മനോഹരമായ മ്യൂസിക് ഇന്ത്യക്ക് കേൾക്കണം. ക്രിസ്തുവിൻ്റെ സംഗീതം, ക്രിസ്തുവിൻ്റെ സുവിശേഷം, ക്രിസ്തുവിൻ്റെ അസ്നേഹം ലോകം അറിയണം. പക്ഷേ ഗോഡ് ഈസ് വെയ്റ്റിംഗ് ഫോർ യു, സ്റ്റാർട്ട് പ്ലേയിങ്. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഗാനങ്ങൾ നിന്റെ ഹൃദയത്തിൻ്റെ തമ്പുരു വീട്ടിക്കൊണ്ട് പാടുക. മാസ്റ്റർ വന്ന് നിന്റെ തോളത്ത് കരങ്ങളിട്ടുകൊണ്ട് പറയും, ഇച്ഛയ്ക്കായെന്നും പ്രവർത്തിക്കായെന്നും. ദൈവമല്ലോ നിങ്ങളെ തിരുമുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്, നിങ്ങളെ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ പൂർത്തിയാക്കി തികയ്ക്കുക തന്നെ ചെയ്യും. ഹാലലൂയ്യ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആ ഒരു ഒരു ബോറടിയിലേക്കോ അല്ലെങ്കിൽ ആ സഹോദരൻ പറഞ്ഞ ഒരു സാച്ചുറേഷൻ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഒറ്റക്കാര്യം പറയുന്നു, ഞാൻ ഈ മെസ്സേജ് അവസാനിപ്പിക്കുന്ന മുമ്പായി നിങ്ങൾ പറയാം, മാസ്റ്റർ, ഐ ഫെൽഡ് ഇൻ ഓൾ ദി ഏരിയാസ് ഓഫ് മൈ ലൈഫ്, ഐ ഫെൽഡ് ഇൻ എവറിത്തിങ് ലോർഡ്. ഞാൻ പല കാര്യങ്ങൾ തീരുമാനമെടുത്തു, എനിക്കതിലൊന്നും നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഗോൺ, കണ്ടിന്യൂ, ഡോണ്ട് ക്വിറ്റ്, കീപ് ഓൺ പ്ലേയിങ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ വസിക്കുന്നു. ഗോ ടു ദ ഹയർ ലെവൽ, സീ ദ ബ്യൂട്ടി ഓഫ് ജീസസ്, സീ ദ ഗ്ലോറി ഓഫ് ഗോഡ്, സ്റ്റാർട്ട് വർഷിപ്പിംഗ് ദ ലോർഡ്, സീ ദ പാഷൻ ഓഫ്, ഹാവ് എ പാഷൻ ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്, ആൻഡ് സീ ഹു ഈസ് ഏബിൾ ടു ഓപ്പൺ ദ ബുക്ക്. അവിടെയാണ് ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ഞാൻ നിങ്ങളോട് പറയാം, നിന്റെ ജീവിതത്തിൻ്റെ സമ്പൂർണ്ണത കണ്ടെത്തുന്നത് ഒരു മിഷൻ ഫീൽഡിലോ, ക്ഷമിക്കണമേ, ഒരു ഒരു ജോലിയിലോ അല്ലെങ്കിൽ മറ്റൊരിടത്തുമല്ല, നിന്റെ മുറിയിൽ പ്രിയനായ കർത്താവിൻ്റെ വില തുളയ്ക്കപ്പെട്ട വിലാപ്പുറത്ത് നിന്റെ മുഖവൃത്തി കരയുമ്പോൾ നീ ഒരു കാര്യം കണ്ടെത്തും, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അർത്ഥം കണ്ടെത്തി, എൻ്റെ ജീവിതത്തിൽ മീനിങ് കണ്ടെത്തി. ബിക്കോസ് ഹീ ഈസ് ദ മാസ്റ്റർ, ഐ ആം ജസ്റ്റ് എ സ്റ്റുഡൻ്റ്, എനിക്കൊന്നും അറിയില്ല. യജമാനനെ, നീ എല്ലാം അറിയുമല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തെ ഇന്ന് പകൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്നും കൂടി ഏൽപ്പിക്കുക. പ്രിയ സഹോദരൻ സാക്ഷ്യം പറഞ്ഞല്ലോ, തൻ്റെ ജീവിതത്തിൽ ഒരു ഹോപ്പുമില്ലായിരുന്ന സമയത്തും ഇന്നും ആ വചനം എൻ്റെ ഉള്ളിലൂടെ കടന്നു പോവുകയാണ്. ഹൗ ബ്യൂട്ടിഫുൾ ഓൺ ദ മൗണ്ടൻസ് ആർ ദ ഫീറ്റ് ഓഫ് ദോസ് ഹു പ്രൊക്ലെയിം ഗുഡ് ന്യൂസ്, ഹു ബ്രിങ് സാൽവേഷൻ, ആൻഡ് ഹു സേസ് ടു സയൺ, യുവർ ഗോഡ് റെയ്ൻസ്. സമാധാനത്തെ സുവിശേഷിക്കുക, ഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുന്ന സുവാർത്താ ദൂതന്റെ കാൽ പർവ്വതങ്ങൾ എത്ര മനോഹരം. ഇന്ന് പകൽ ഹൃദയ സന്തോഷത്തോടെ പറയുന്നു, ഇവിടെ നിന്ന് ആ സഹോദരൻ പറയുമ്പോൾ ഈ ഇവിടെ നിന്നൊരു സഹോദരി കൂടെ ആ മലയുടെ മുകളിൽ കർത്താവിൻ്റെ നാമത്തെ പാടുവാൻ കടന്നു പോകുന്നത് ഓർത്ത് ഹൃദയം നിറഞ്ഞ് ദൈവത്തെ വാഴ്ത്തുകയാണ്. ഹാലലൂയ. ഓ ഗോഡ്, യു ആർ സോ ഗുഡ് ലോർഡ്, യു ആർ സോ ഗുഡ് ലോർഡ്, യു ആർ സോ സ്വീറ്റ് ലോർഡ്, യു ആർ ഫെയറർ ദാൻ ദ 10,000. നീ നിന്റെ ജീവിതത്തിൻ്റെ എല്ലാമാണ് കർത്താവേ, നീ എൻ്റെ എല്ലാം എല്ലാമാണ്. ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ, ഒരു പക്ഷേ കഴിവില്ലാത്തവരെ ദൈവം വിളിക്കും, ദൈവത്തിന് പ്രിയമുള്ളവരെ, ദൈവത്തിന് അല്ലാത്തവരെ വേണ്ട. റിലിജിയൻ ഇസ് ഫോർ ദ പീപ്പിൾ ഹു ബിലീവ്സ് ഇൻ ഹെൽ, സ്പിരിച്വാലിറ്റി ഇസ് ഫോർ ദ പീപ്പിൾ ഹു ഹാവ് ബീൻ ദെയർ. മറന്നു പോകരുത്, കർത്താവ് ഞാൻ നരകത്തിലായിരുന്നു, നരകത്തിൻ്റെ അനുഭവത്തിലാകുന്നു, അവിടെ നീ എന്നെ പിടിച്ചു കയറ്റി എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. എൻ്റെ ദൈവത്തിന് സ്തുതികൾ തന്നെ. കർത്താവ് നമ്മെ വിളിക്കണം, കം അപ്പ് ഹയർ, ഇവിടെ കയറി വരിക, കം അപ്പ് ഹയർ. അവിടെ ഇരിക്കരുത്. ദ ഫിഫ്ത്ത് സ്പാരോ ഇസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു യുവർ സീറ്റ്. ഷെയർ ദ വണ്ടർഫുൾ ഗോസ്പൽ, ഷെയർ ദ വണ്ടർഫുൾ ട്രൂത്ത്. വാച്ച്മാനി ഗ്ലോറിയസ് ചർച്ച് അവസാനിപ്പിക്കുമ്പോൾ, ആ ബുക്ക് അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം എഴുതിയൊരു കാര്യം എൻ്റെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ ഞാൻ എന്നോട് തന്നെ ഒരു മിനിറ്റൂടെ പ്രസംഗിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദിസ് പോർഷൻ ഐ എം പ്രീച്ചിങ് ടു മൈ സെൽഫ് ആൻഡ് ഐ വിൽ സ്റ്റോപ്പ്. കർത്താവിന് വേണ്ടിയുള്ള നമ്മുടെ എല്ലാ വേലയും അവനോടുള്ള കൂട്ടായ്മയാൽ നയിക്കപ്പെടണം. കർത്താവിനുള്ള എല്ലാ യഥാർത്ഥ ശുശ്രൂഷകളെല്ലാം അവനോടുള്ള കൂട്ടായ്മയിലാകുന്നു. ഓ, നാം അവൻ്റെ വേല ചെയ്ത് തീർത്ത ശേഷം എത്രയോ പ്രാവശ്യം നാം അവനെ കണ്ട സമയങ്ങളുണ്ട്. എന്നാൽ ദൈവത്തെ കണ്ടതിന് ശേഷം മാത്രമേ അവൻ്റെ വേല ചെയ്യാൻ നമുക്ക് കഴിയുകയുള്ളൂ. നാം അവൻ്റെ വേല നിരന്തരമായി ചെയ്യുകയും ദുഃഖിക്കുകയും അരുത്. ഇത് കൂട്ടായ്മയല്ല, യേശുവിനുള്ള കൂട്ടായ്മയിൽ അല്ലാത്ത എല്ലാറ്റിൽ നിന്നും കർത്താവ് നമ്മെ വിടുവിക്കട്ടെ. നാം വേല ചെയ്ത് തീർത്തതിന് ശേഷം കൂട്ടായ്മ ആചരിക്കാൻ കഴിയാത്ത ഏതെങ്കിലും വേല ചെയ്യുന്നതിൽ നിന്ന് അവൻ നമ്മെ രക്ഷിക്കട്ടെ. ഒരു പ്രവൃത്തി പൂർത്തിയാക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുകയോ സ്വയം തൃപ്തിപ്പെടുകയോ സ്വയം പ്രാപ്തനെന്ന് ചിന്തിക്കുകയോ അരുത്. യേശുവിനുള്ള കൂട്ടായ്മയിൽ നിന്നുളവാകാത്തതും അവൻ്റെ കൂട്ടായ്മയിൽ അല്ലാത്തതുമായ എല്ലാത്തരം ശുശ്രൂഷകളിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കുകയും രക്ഷിക്കുകയും ചെയ്യട്ടെ. പ്രവൃത്തി പൂർത്തീകരിച്ചതിന് ശേഷവും അവനോടുള്ള കൂട്ടായ്മയിലായിരിക്കാൻ അവൻ നമ്മെ പ്രാപ്തരാക്കട്ടെ. അവർ അവനോട് കൂടെ കൂട്ടായ്മയിലായിരിക്കും, മാത്രമല്ല അവൻ അവൻ്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഈ ജനം ദൈവത്തിൻ്റെ ജനമെന്ന് എല്ലാവരും അറിയും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 26 പേരെ നിഷ്കരുണം ടെക്സാസിലെ ചർച്ചിൽ കയറി വെടിവെച്ച് ഇല്ലാതാക്കിയപ്പോൾ സഭ ലോകത്തോട് മുഴുവൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് പ്രയർ റിക്വസ്റ്റ് ഈ സഭയോടും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ടെക്സാസിലുള്ള അവർ നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അവിടെയുള്ള സഭകളിലൊക്കെ ഒത്തിരി നിങ്ങൾക്കറിയാം. ദർ ഇസ് ഓൺലി വൺ പ്രയർ, ലോർഡ് ജീസസ് കം സൂൺ. ദാറ്റ് ഇസ് ഓൺലി പ്രയർ റിമൈനിങ്, ലോർഡ് ജീസസ് കം സൂൺ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന